നബി കുടുംബമായാലും ഇസ്ലാമിന്റെ ഏതു ഭരണാധികാരിയാണെങ്കിലും ഒരു കൂട്ടക്കൊലയും രക്തച്ചൊരിച്ചിലും പിളർപ്പും ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ ഭൌതികമായ ഏതു താൽപര്യങ്ങളും കുറച്ചു കാലത്തേക്ക് തടഞ്ഞുവെക്കുന്നതിലോ പിടിച്ചുവെക്കുന്നതിലോ യാതൊരു തെറ്റുമില്ല എന്നാണ് ഖുർആനും ഇസ്ലാമിക ചരിത്രവും പഠിച്ചാൽ മനസ്സിലാവുക. ചെറുക്കുകലർന്ന ആരാധനകൾ, പ്രാദേശികമായും കാലികമായും പ്രാർത്ഥനയിൽ കടന്നുകൂടാൻ സാധ്യതയുള്ള അനാചാരങ്ങൾ, അനന്തരാവകാശങ്ങൾ, വിവാഹ നിയമങ്ങൾ എന്നിവയിലെല്ലാം കാലാനുസൃതമായ ന്യായമായ മാറ്റം അനുസരിച്ചുള്ള നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം ഭരിക്കുന്നവർക്കുണ്ട്. അത് സ്വീകരിക്കാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥനാണ്. നിങ്ങളിൽ നിന്നുള്ള ഭരണകർത്താക്കളെയും പണ്ഡിതന്മാരെയും അനുസരിക്കുക എന്ന ഖുർആൻ സൂക്തത്തിന്റെ പ്രസക്തി അവിടെയാണ്. നബി തന്റെ ഭരണകാലത്ത് നമസ്കാരത്തിന്റെ ദിശ തന്നെ മാറ്റിയത് ഓർക്കുക. തന്നെ കള്ള നബിയെന്നും ഭ്രാന്തനെന്നും വിളിച്ചുകൊണ്ട് കൂടെ നിന്ന് ആരവച്ച ചില ജൂതന്മാരെ ഒതുക്കാൻ പരിപാവനമായ ബൈത്തുൽ മുഖദ്ദിസിൽ നിന്ന് മക്കയിലെ കഅബയിലേക്ക്, വിഗ്രഹങ്ങൾ നിറഞ്ഞുനിന്ന കഅബയിലേക്ക് നബി ഖിബില മാറ്റിയത് ഓർക്കുക. അതേപോലെ ഒരു വലിയ രക്തച്ചൊരിച്ചൽ ഒഴിവാക്കാനും ദുരന്തം ഒഴിവാക്കാനും മക്ക കീഴടക്കാനുള്ള സൈനിക ബലം നബിക്കുണ്ടായിട്ടുകൂടി നബി അലിയെയും ഉമറിനെയും വകവയ്ക്കാതെ ഉദൈബിയ സന്ധിയിൽ ഉത്തരാവുകയും ചെയ്തപ്പോൾ ഭൂരിപക്ഷമുള്ള കപടന്മാർ ഹസ്രത്ത് അലിയെ അംഗീകരിക്കാൻ വിഷമമുണ്ടെന്നും ഉമറിനെയും മറ്റും അറിയിക്കുകയായിരുന്നു. നബി മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾ മുമ്പ് മുതലേ ഹസ്രത്ത് അലിക്കെതിരെ ഒരു തരംഗം മദീനയിലും മക്കയിലുമായി രൂപം കൊണ്ടിരുന്നു. മക്കക്കാരനായ മുഹാജിർ ആയിട്ടുകൂടി മക്കയിൽ അബൂ സുഫിയാനും മുആവിയയും അബ്ബാസ് എന്നവരും ആയിഷയും ഉള്ളുകൊണ്ട് ഹസ്രത്ത് അലിക്കെതിരായിരുന്നു. നബി ജീവിച്ചിരിക്കെ അതവർ തുറന്നു പറയാൻ പേടിച്ചു. എങ്കിലും അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ മരണാസന്നരാകുമ്പോൾ കാണാറുള്ള രോഗലക്ഷണങ്ങൾ നബി തിരുമേനിയിൽ കാണാൻ തുടങ്ങിയപ്പോൾ സഹാബികൾക്കിടയിലെ കപടന്മാർ അലിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ധിക്കരിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഹസ്രത്ത് അലിയുടെ ഖിലാഫത്തിനെ തങ്ങൾക്ക് അംഗീകരിക്കാൻ വിഷമമുണ്ടെന്ന് അവരിൽ പലരും ഉമറിനെ അറിയിച്ചു. ഇസ്ലാമിനെ ഒരു സംഘടിത ശക്തിയായി നിലനിർത്തുന്നതിലും സുശക്തമായ ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള സ്വപ്നം എപ്പോഴും മനസ്സിൽ താലോലിച്ചിരുന്ന ഉമറിനെ ഈ പുതിയ സംഭവവികാസങ്ങൾ അസ്വസ്ഥനാക്കി. മാത്രമല്ല, മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നബി തിരുമേനി പലപ്പോഴും പ്രജ്ഞാറ്റ് കിടക്കുകയും ചിലപ്പോൾ മാത്രം കണ്ണു തുറക്കുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ അത്തരമൊരു ഘട്ടത്തിൽ നബിയെ ശുശ്രൂഷിക്കുകയല്ലാതെ നബിയോട് ഒരഭിപ്രായവും ആരായുന്നതിൽ കാര്യമില്ലെന്ന് ഉമറിനും മറ്റും നന്നായി അറിയാമായിരുന്നു. എങ്കിലും ദുരുദ്ദേശമുള്ള ചില കപടന്മാർ ഉമറിന്റെ അരികിൽ വരികയും പുതിയ സംഭവവികാസങ്ങൾ അറിയിക്കണമെന്നും ഖലീഫ സ്ഥാനത്തേക്കുണ്ടായ പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ച് നബിയോട് ചോദിക്കണമെന്നും അഭിപ്രായപ്പെട്ടു. നബി മരണാസന്നനായി കിടക്കുകയാണെന്നും നബിയെയും നമ്മയും നേർവഴിയിലാക്കിയ ആ മഹത്തായ ഗ്രന്ഥം ഇവിടെയുണ്ടെന്നും ഹസ്ബുന കിതാബുല്ലാഹി, നമുക്ക് അല്ലാഹുവിന്റെ ഗ്രന്ഥം മതിയെന്നും അതിനാൽ നബിയെ ഈ അവസ്ഥയിൽ ശല്യം ചെയ്യാതെ പിരിഞ്ഞു പോകണമെന്നും ഉമർ ആ സഹാബിമാരെ ഉപദേശിച്ചു. നബിയുടെ അവസാന നാളുകളിൽ നബിയുടെ വീട്ടിലും മദീനയിലെയും മക്കയിലെയും പല പ്രമാണിമാരുടെ വീട്ടിലും രഹസ്യമായും സജീവമായും നബിയുടെ പിൻഗാമി ആർ എന്ന വിഷയത്തിൽ ചർച്ച നടക്കുകയായിരുന്നു. ഖലീഫ മക്കയിൽ നിന്നുള്ള മുഹാജിറുകളിൽ നിന്നാവണം എന്നു തന്നെയായിരുന്നു മുആവിയയുടെയും അബൂ സുഫിയാന്റെയും നിലപാട്. അതേസമയം ഹസ്രത്ത് അലിയെ അംഗീകരിക്കാൻ അവർ ഭയപ്പെട്ടു. അതുകൊണ്ടുതന്നെ അവരുടെ ചില ചിങ്കിടികൾ മദീനക്കാരായ ചില അൻസാരികളെ സമീപിക്കുകയും അവർക്കിടയിൽ അധികാരമോഹം കുത്തിവെക്കുകയും ചെയ്തു. നബിയുടെ കാലശേഷം മുസ്ലിങ്ങളുടെ ഖലീഫയാകാൻ അൻസാരികൾ ബനു സായിദ ഗോത്രക്കാരനായ സഹദ് ബിൻ ഉബാദിയോട് അഭ്യർത്ഥിച്ചു. ഇതിനു പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് മുആവിയയും അബൂ സുഫിയാനുമാണെന്ന് ഉമറിനും അലിക്കുമൊക്കെ നന്നായി അറിയാമായിരുന്നു. മുഹാജിറുകൾക്കിടയിലെ ഒരു മഹാഭൂരിപക്ഷം മുആവിയെ പോലുള്ള കപടന്മാരായതുകൊണ്ട്, അവർ അലിയെ എതിർക്കുന്നവരായതുകൊണ്ടും അലിയുടെ ഖലീഫ സ്ഥാനം ഒരു വലിയ തലവേദന തന്നെയായി മാറും എന്ന് ഉമർ മുൻകൂട്ടി കണ്ടു. അതേസമയം വൃദ്ധനും മിതഭാഷിയും ഭക്തനുമായ അബൂബക്കറിനെ ഖലീഫയാക്കിയാൽ തങ്ങൾക്കത് അംഗീകരിക്കാം എന്ന് ചില മക്കൻ പ്രമാണികൾ അഭിപ്രായപ്പെട്ടു. ഉദൈബിയ സന്ധിയിൽ നബി മക്കക്കാരായ ഖുറൈശികളുടെ എല്ലാ തരംതാണ വ്യവസ്ഥകളും അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്ത്രപൂർവ്വം തോറ്റുകൊടുത്തതുപോലെ അലിയും ഇവിടെ ഖലീഫ സ്ഥാനത്ത് നിന്ന് പിന്മാറണം എന്ന് ഉമർ അലിയോട് ആവശ്യപ്പെട്ടു. സഹദ് ബിൻ ഉബാദയുടെ നേതൃത്വത്തിൽ അൻസാരികൾ സംഘടിക്കുന്നതും യോഗം കൂടുന്നതും മുആവിയ അടക്കമുള്ള പ്രമാണിമാർ അതിനെ രഹസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നതും എല്ലാം എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ധീരനും കർക്കശക്കാരനും നബിയുടെ സേനാനായകനുമായ അലി ഉമറിന്റെ ആ തീരുമാനം അംഗീകരിച്ചില്ല. ഉമറാകട്ടെ നബിയുടെ മരണത്തോടുകൂടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഭയാനകമായ പിളർപ്പിന്റെയും രക്തച്ചൊരിച്ചലിന്റെയും അപകടത്തെക്കുറിച്ച് അലിയെ നേരത്തെ ധരിപ്പിച്ചിരുന്നു. എങ്കിലും അലിയും ഫാത്തിമയും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. വാളെടുത്താലും മുആവിയയ്ക്ക് തോറ്റുകൊടുക്കില്ലെന്നായിരുന്നു അലിയുടെ നിലപാട്. അതേസമയം ഹസ്രത്ത് ഉമറിന്റെ അനുരഞ്ജനത്തിന്റെ പിറകിലുള്ള ചേതോവികാരം അലിയും മനസ്സിലാക്കിയിരുന്നു. നബി മരിച്ച ദിവസം അൻസാരികൾ ബനു സായിദയിൽ ഒത്തുകൂടി. സഹദ് ബിൻ ഉബാദയായിരുന്നു അവരുടെ നേതാവ്. ഇതിൽ ക്ഷുഭിതനായ ഉമർ ഊരിപ്പിടിച്ച വാളുമായി അങ്ങോട്ട് ഓടി. ചൂടുപിടിച്ച തർക്കവും സംഭാഷണവും ഏറെ നേരം നീണ്ടുവന്നു. തന്റെ ഖിലാഫത്തിന് അംഗീകരിക്കുന്ന ഒരു തീരുമാനവുമായി ഉമർ വരുമോ എന്നൊരു പ്രതീക്ഷയിൽ അലി കാത്തിരുന്നു. ഒടുവിൽ ഹിതഭാഷിയും ആത്വികനും വൃദ്ധനുമായ അബൂബക്കറിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. അതിൽ മക്കൻ പ്രമാണിമാരായ മുആവിയയും മറ്റും ആശ്വാസം കൊണ്ടു. പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള തർക്കം കാരണം നബിയുടെ മയ്യത്ത് മൂന്നാം ദിവസമാണ് മറവു ചെയ്തത്. നബി മരിച്ച ദിവസം ഉമർ ഊരിപ്പിടിച്ച വാളുമായി ഓടിയെന്ന് പറഞ്ഞല്ലോ. ഈ സംഭവം സുമാർ 30 വർഷം കഴിഞ്ഞപ്പോൾ കപടനായ മുആവിയ മക്കത്ത് രാജാവായപ്പോൾ ഒരു കള്ള ഹദീസിന്റെ രൂപത്തിൽ വികലമാക്കി അവതരിപ്പിക്കുന്നുണ്ട്. നബി മരിച്ചുവെന്ന് കേട്ടപ്പോൾ ഉമർ ആകെ അസ്വസ്ഥനായി എന്നും നബി മരിച്ചുവെന്ന് പറയുന്നവരെ ഞാൻ കൊല്ലുമെന്നും മറ്റു പറഞ്ഞു ഒരു ഭ്രാന്തനെ പോലെ ഉമർ പെരുമാറി എന്നുമാണ് അത്. യഥാർത്ഥത്തിൽ സഹാബികൾക്കിടയിലെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതന്മാരിൽ ഒരാളായ ഉമർ ആ രീതിയിൽ പെരുമാറില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ അൻസാറുകളിലെയും മുഹാജിറുകളിലെയും കപടന്മാരായ ശിങ്കിടികൾക്കെതിരെയാണ് ഉമർ വാളെടുത്തതെന്നും തന്നെപ്പോലുള്ള കപടന്മാരാണ് അവരുടെ ശക്തിയെന്നും അറേബ്യൻ സുന്നി മുസ്ലിങ്ങൾ അറിയാതിരിക്കാനും വേണ്ടിയാണ് മുആവിയ കള്ളക്കഥ ഹദീസു ഗ്രന്ഥത്തിലൂടെ വികലമാക്കി അവതരിപ്പിച്ചത്. മറ്റൊരു റിപ്പോർട്ടിൽ സയ്യിദ് ബിൻ ഉബാദയെ ഉമർ അപ്പോൾ തന്നെ കൊന്നുവെന്നും പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ അദ്ദേഹം അമ്പേറ്റു മരണപ്പെട്ടു എന്നും പറയുന്നുണ്ട്. നബി തിരുമേനി മരണശയ്യയിലായതു മുതൽ ഉരുണ്ടുകൂടിയിരുന്ന അസ്വാസ്ഥ്യവും അതിഭയാനകമായ ഒരു പിളർപ്പും രക്തച്ചൊരിച്ചലും ഒഴിവാക്കാൻ ഉമറിന്റെ ഈ അനുരഞ്ജനത്തിന് കഴിഞ്ഞു. ഗോത്രമഹിമയുടെ പേരിൽ പരസ്പരം പോരടിച്ചും ഭക്ഷണത്തിനും സ്ത്രീകൾക്കും മറ്റു ചെറിയ ചെറിയ കാര്യങ്ങൾക്കും വേണ്ടി പരസ്പരം മൃഗീയമായി യുദ്ധം ചെയ്യുകയും രക്തം ചിന്തുകയും പരസ്പരം കൊല്ലുകയും ചെയ്ത അറേബ്യൻ ഗോത്രങ്ങളെ ഏകദൈവ വിശ്വാസം എന്ന പൊൻചരടിൽ ഏകോപിപ്പിച്ച ആ ദൈവദൂതൻ മരിച്ചുകിടക്കെ മുസ്ലീങ്ങളായ നാം വിളരുന്നതും രണ്ടു ചേരിയിലായി യുദ്ധം ചെയ്യുന്നതും ശരിയല്ല എന്ന് ഹസ്രത്ത് ഉമറിന്റെ ദൂതന്മാർ അലിയെ അറിയിച്ചു. അലിയാവട്ടെ ദൈവദൂതന്റെ ചില തീരുമാനങ്ങൾ വകവയ്ക്കാതെ ഇസ്ലാമിനെ മക്കയിലെ ചില പ്രമാണിമാർക്ക് അടിയറവ് വെച്ചത് ശരിയായില്ല എന്നും അതുകൊണ്ട് അബൂബക്കറിന്റെ ഖിലാഫത്തിനെ താൻ അംഗീകരിക്കില്ല എന്നും ഉമറിൻ അറിയിച്ചു. രക്തബന്ധത്തെ കൂടുതൽ മാനിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പലതുകൊണ്ടും ഖലീഫ സ്ഥാനത്തെ കർഹൻ ധീരനായ അലി തന്നെയായിരുന്നു. പക്ഷേ മക്കം ഫത്ഹിനോടുകൂടി ഇസ്ലാമിന്റെ അംഗസംഖ്യ അതിഭയങ്കരമായി വർദ്ധിച്ചെങ്കിലും അതിൽ 90% കപടവിശ്വാസികളും സുമാർ വിശ്വാസികളുമായിരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ നേതാവായ മുആവിയയും അബൂ സുഫിയാനും മറ്റും ഹസ്രത്ത് അലിയുടെ ഖിലാഫത്തിനെ രഹസ്യമായി ചോദ്യം ചെയ്തിരുന്നു. കാരണം അലി ഖലീഫയായാൽ മക്കയിലെ ദാദമാർ എന്ന നിലക്ക് അബൂ സുഫിയാനും മുആവിയക്കും നബി നൽകിയിരുന്ന പല ആനുകൂല്യങ്ങളും മുഅല്ലഫത്തുൽ ഖുലൂബിന്റെ ഫണ്ടിൽ നിന്നുള്ള 100 ഒട്ടകങ്ങളടക്കം പലതും കർക്കശക്കാരന അലി നിർത്തലാക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ അലിയെ ഖലീഫ സ്ഥാനത്ത് നിന്നും തെറിപ്പിക്കൽ മുആവിയയുടെ ആവശ്യവുമായിരുന്നു. അതേസമയം നബി മരിച്ച ദിവസം അത്തരത്തിൽ ഒരു അനുരഞ്ജനം ഉമർ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഭീവത്സമായ ഒരു യുദ്ധവും രക്തച്ചൊരിച്ചലും പിളർപ്പും ഉണ്ടാകുമായിരുന്നു. ധീരനും കർക്കശക്കാരനും മുൻശുണ്ടിക്കാരനും സർവോപരി ഖുർആൻ പണ്ഡിതനുമായിരുന്ന അലിയെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് ഉമറും കരുതി. ഹുദൈബിയ സന്ധി അതിന് നല്ലൊരു ഉദാഹരണമായിരുന്നു. ഇസ്ലാം എന്നത് ശാന്തി മാർഗമാണ്. അത് ഏകദൈവ വിശ്വാസത്തിലും പരലോക വിശ്വാസത്തിലും ജനങ്ങൾക്ക് പരോപകാരമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലും അധിഷ്ഠിതമാണ്. വർഷങ്ങളോളം നബിയെ ഉപരോധിക്കുകയും നബിയെയും നബിയുടെ കൂട്ടുകാരെയും മക്കയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത മക്കാ മുശ്രിക്കുകളോടാണ് നബി തന്റെ അവസാന കാലത്ത് വാളെടുത്തത്. അനുരഞ്ജനത്തിന് കഴിഞ്ഞിടത്തെല്ലാം നബി ആ മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയിൽ തന്റെ ശത്രുക്കളെ എതിർക്കാനും തോൽപ്പിക്കാനും പര്യാപ്തമായ സേനാബലം നബിക്കുണ്ടായിരുന്നു. എന്നിട്ടും മുഹമ്മദ് ദൈവദൂതനല്ല വെറും ഒരു അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണെന്ന് എഴുതി ഒപ്പിട്ട ഹുദൈബിയ സന്ധിയിലെ എല്ലാ തരംതാണ ആവശ്യങ്ങളും നബി അംഗീകരിച്ചു. കാരണം അന്നവിടെ ഒരു യുദ്ധമുണ്ടായാൽ 10,000 കണക്കിന് മനുഷ്യജീവൻ രണ്ടുപക്ഷത്തുമായി അരിഞ്ഞു വീഴ്ത്തപ്പെടും. അപ്പോൾ ഒരു വർഷം കാത്തിരുന്നാലും കുഴപ്പമില്ല. ഒരു മനുഷ്യജീവനം നഷ്ടപ്പെടാതെ ഒരു ഭയാനകമായ രക്തച്ചൊരിച്ചൽ ഒഴിവാക്കി ഒരു കൊല്ലം കഴിഞ്ഞ് ഉംറ ചെയ്യാം, മക്കയിൽ പ്രവേശിക്കാം, അതാണ് ശാന്തിമാർഗം എന്നാണ് ആ ദൈവദൂതൻ പഠിപ്പിച്ചത്. മാത്രമല്ല, ഹജ്ജ് ഒരു ജനതയുടെ ആരാധനാ കർമ്മം മാത്രമാണ്. ഭൂമിയിലെല്ലായിടത്തും അതുപോലെ ഏകദൈവ വിശ്വാസികളും ദൈവിക മന്ദിരങ്ങളും അങ്ങോട്ടൊക്കെ തീർത്ഥയാത്രകളുമുണ്ട്. ചിർക്കൊഴിവാക്കിയാൽ ആ ആരാധനകളും തീർത്ഥയാത്രയും തമ്മിൽ സൈദ്ധാന്തികമായി ഒരു വ്യത്യാസവുമില്ല. എല്ലാ തീർത്ഥയാത്രയും ദൈവത്തിനൊരുപോലെ. അറബികളിൽ വന്ന ഒരു ദൈവദൂതൻ എന്ന നിലയ്ക്ക് അറബികളുടെയും ഇബ്രാഹിം നബിയുടെയും പാരമ്പര്യമനുസരിച്ച് ഖുർആനിക വിധി പ്രകാരം നബി ഹജ്ജ് ചെയ്യുന്നു എന്ന് മാത്രം. ഇബ്രാഹിമിന്റെ ഭവനത്തെ, കഅബയെ പ്രാർത്ഥനാ കേന്ദ്രമാക്കുന്നു എന്ന് മാത്രം. ഇസ്ലാം എന്ന സത്യമാർഗം കാണിച്ചുവെന്ന നബിയുടെ മാർഗം പിൻപറ്റിക്കൊണ്ട്, സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് ഭൂമിയിലുള്ള ഏത് വിശ്വാസിക്കും മക്കയിൽ വന്നു ഹജ്ജ് ചെയ്യാം. ദൈവിക ചിഹ്നത്തിന്റെയും വർണ്ണത്തിന്റെയും ഒരംശം മാത്രമാണത്. ആ ഹജ്ജ് കൊണ്ട് പാപം പോർക്കുമെന്നോ സ്വർഗം കിട്ടുമെന്നോ നബിയോ ഖുർആനോ പഠിപ്പിച്ചതുമില്ല എന്ന് നാം പ്രത്യേകം ഓർക്കുക. അന്ന് ഹസ്രത്ത് അലിക്കും ഉമറിനും ദഹിക്കാത്ത ആ ഹുദൈബിയ സന്ധി വ്യവസ്ഥകൾ പിന്നീട് വമ്പിച്ച വിജയമായി. സന്ധിയിലെ ഓരോ വ്യവസ്ഥകളും മക്കാർ തന്നെ ലംഘിക്കുകയും സുമാർ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യജീവൻ പോലും നഷ്ടപ്പെടാതെ മക്കയിൽ പ്രവേശിക്കാനും മക്ക കീഴടക്കാനും നബിക്ക് കഴിഞ്ഞു. അതേപോലെ ഹസ്രത്ത് അലി ഇവിടെ തന്റെ നിയുക്ത ഖലീഫ എന്ന വാദം പിൻവലിക്കണം, ഒരു രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണം എന്നാണ് ഉമർ ആവശ്യപ്പെട്ടത്. നബിയുടെ സ്വത്തെല്ലാം ഇസ്ലാമിന്റെ സ്വത്താണെന്നും അതിൽ നിന്ന് നബിയുടെ മകൾക്കോ മറ്റു ബന്ധുക്കൾക്കോ യാതൊന്നും നൽകാൻ പാടില്ലെന്നും നേരത്തെ മുവാവിയെ പോലുള്ള കപടന്മാർ പ്രചരിപ്പിച്ചതും അലിക്കറിയാമായിരുന്നു. ഹസ്രത്ത് അലിയോടുള്ള പൂർവ്വ വൈരാഗ്യമാണ് അത്തരമൊരു കുപ്രചരണത്തിന് മക്കയിലെയും മദീനയിലെയും പുതുവിശ്വാസികളെ പ്രേരിപ്പിച്ചത് എന്നും ഉമറിനും അലിക്കും അറിയാമായിരുന്നു. മുവാവിയയുടെ കുതന്ത്രങ്ങൾ ശരിക്കും അറിയാമായിരുന്ന അലി അബൂബക്കറിന്റെ ഖിലാഫത്തിനെ അംഗീകരിച്ചില്ല. നബിയുടെ മകൾ ഫാത്തിമ മരിക്കുന്നതുവരെ ഒന്നാം ഖലീഫയോട് മിണ്ടിയതുമില്ല. ഒരു മനുഷ്യനായ ദൈവദൂതൻ എന്ന നിലയ്ക്ക് നബിയുടെ സ്വത്തിന്റെ ഏക അവകാശിയായിരുന്ന ഫാത്തിമയ്ക്ക് ഖുർആനിക വിധി അനുസരിച്ചുള്ള സ്വത്ത് പോലും നൽകാതെ പിടിച്ചുവച്ചതും ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു. വിവരം കേട്ടവർ ഉമ്മിയുകൾ എന്നൊക്കെ ലോകം കളിയാക്കിയിരുന്ന അറബികളെ നേർവഴിയിലേക്ക് നയിക്കുമ്പോൾ ബഹുദൈവാരാധകരും കൊടിയ വർഗീയവാദികളുമായിരുന്ന മക്കാ മുശ്രിക്കുകളെയും അക്കാലത്ത് മക്കയിലുണ്ടായിരുന്ന ചൂഷകരായ ജൂത ക്രിസ്ത്യൻ ഗോത്രങ്ങളെയും അവരുടെ യഥാർത്ഥ വേദത്തിലേക്ക് നയിക്കുമ്പോൾ അന്ന് അറേബ്യയുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ സാർവത്രികമായി കണ്ടുവന്നിരുന്ന പല അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും നബി തിരുമേനി ഖുർആൻ കൊണ്ട് തിരുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്തിരുന്നു എന്നതിനു ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകളുണ്ട്. സ്ത്രീകളെയും അനാഥകളെയും അങ്ങേയറ്റം ചൂഷണം ചെയ്ത് ജീവിച്ചവരായിരുന്നു ആ കാട്ടറബികളും ഭൂതഗോത്രങ്ങളും. സ്ത്രീകൾക്ക് ആത്മാവില്ലെന്ന് വിശ്വസിച്ചിരുന്ന ചില കാട്ടറബികൾ പിറന്നു വീണത് പെൺകുഞ്ഞാണെങ്കിൽ ആ പൈതലുകളെ ജീവനോടെ കുഴിച്ചുമൂടുകയും മണൽക്കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അത്രയ്ക്ക് കിരാതന്മാരായ കാട്ടറബികൾ വരെ അന്നുണ്ടായിരുന്നു എന്നർത്ഥം. അതുപോലെ സ്ത്രീകൾക്കും അനാഥക്കുട്ടികൾക്കും അനന്തര സ്വത്തുക്കളിൽ നിന്ന് ന്യായമായ അവകാശം നൽകാതെ അവരെ ചൂഷണം ചെയ്യലും ആ കാട്ടറബികളുടെ പതിവായിരുന്നു. ഇത്തരം ചൂഷണങ്ങളെല്ലാം ഖുർആൻ എടുത്തു പറയുകയും അവർക്കൊക്കെ ന്യായമായ അവകാശം നൽകണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആണും പെണ്ണുമൊക്കെ ഉണ്ടായത് ഒരേ ആത്മാവിൽ നിന്നാണെന്നും ആണിന് അവകാശമുള്ളതുപോലെ പെൺമക്കൾക്കും അനന്തര സ്വത്തിൽ നിശ്ചിത ഓഹരിയുണ്ടെന്നുമൊക്കെ ആദ്യമായി ആ കാട്ടറബികൾക്കിടയിൽ പ്രബോധനം ചെയ്ത ആദ്യത്തെ വിപ്ലവ ഗ്രന്ഥമാണ് ഖുർആൻ. 4:7. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അനന്തര സ്വത്തിൽ നിന്ന് യാതൊരു അവകാശവും നൽകാതെ അബൂജാലും കൂട്ടുകാരും ചവിട്ടി മെതിച്ചിരുന്ന അറേബ്യൻ സ്ത്രീകൾക്ക് അനന്തര സ്വത്തിൽ ഭാഗിക്കപ്പെടുന്ന സ്വത്ത് കൂടുതലായാലും കുറച്ചായാലും നിശ്ചിതമായ ഓഹരിയുണ്ട് എന്ന് പ്രഖ്യാപിച്ച അറബിയിലെ ആദ്യത്തെ ദൈവിക വിപ്ലവ ഗ്രന്ഥമാണ് ഖുർആൻ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നബിയുടെ കാലത്തിന് മുമ്പുണ്ടായിരുന്ന അബൂജഹലിന്റെയും മറ്റും പൈശാചിക നിയമങ്ങൾ നഖശികാന്തം എതിർത്തുകൊണ്ട് അറേബ്യൻ സ്ത്രീകൾക്ക് ആദ്യമായി സ്വത്തവകാശം നൽകിയത് വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി തിരുമേനിയുമാണെന്ന് സാരം. അതേപോലെ പിതാവ് മരിച്ചാൽ ഉപ്പാപ്പയുടെ സ്വത്തിൽ പേരക്കുട്ടിക്ക് അവകാശമില്ല എന്ന നീതിരഹിത കാടൻ നിയമം അബൂജഹലിന്റെ അറേബ്യൻ പാരമ്പര്യ നിയമവും ഖുർആൻ കൊണ്ട് തിരുത്തിയ വ്യക്തിയായിരുന്നു നബി തിരുമേനി. പിന്തുടർച്ചാവകാശത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം തറവാടല്ലെന്നും രക്തബന്ധമാണെന്നും ആ രക്തബന്ധം അതിശക്തമായൊരു ബന്ധം തന്നെയാണെന്നും ഖുർആൻ ആവർത്തിച്ചു വ്യക്തമാക്കിയതാണ്. അതനുസരിച്ച് നബി തിരുമേനി തന്റെ ജീവിതകാലത്ത് ഉപ്പാപ്പയുടെ സ്വത്തിൽ നിന്ന് മരിച്ചുപോയ മകന്റെ മകന് അഥവാ പൌത്രന് സ്വത്തവകാശം നൽകിയിരുന്നു എന്നതിന് ബുഖാരിയിലെ ഹദീസുകൾ തന്നെ തെളിവാണ്. എന്നാൽ മുആവിയയുടെ ഖുർആൻ വിരുദ്ധ രാജ്യഭരണകാലത്ത് നബിയുടെ പേരിൽ കള്ള ഹദീസുണ്ടാക്കി ആ കാട്ടറേബ്യൻ നീതിരഹിത കാടൻ നിയമം വീണ്ടും ഇസ്ലാമിന്റെ സുവർണ നിയമമാക്കി അബൂഹുറൈറയും മുആവിയയും തിരിച്ചുകൊണ്ടുവന്നു. ഇന്ത്യൻ ശരീഅത്ത് നിയമത്തിൽ പോലും ആ ഖുർആൻ വിരുദ്ധ അറേബ്യൻ പാരമ്പര്യ നിയമം കടന്നുകൂടിയിട്ടുണ്ട് എന്നറിയുക. ആ ഖുർആൻ വിരുദ്ധ അറേബ്യൻ നിയമങ്ങളെ ഖുർആൻ കൊണ്ട് തിരുത്തിയ ചേകന്നൂർ മൗലവിയെ പോലുള്ള ഖുർആൻ പണ്ഡിതന്മാരെ ഇസ്ലാം വിരുദ്ധരും സിയോണിസ്റ്റ് ഏജന്റും കാഫിറുമൊക്കെയായി മുദ്രകുത്തുന്ന ഒരു സമീപനമാണ് മുജാഹിദ് ജമാഅത്ത് സുന്നി മൗലവിമാർ ഇന്നും കൈക്കൊള്ളുന്നത് എന്നറിയുക. ഇതെല്ലാം വിശദമായി ഖുർആനിലെ പിന്തുടർച്ചാ നിയമം എന്ന ചേകന്നൂർ മൗലവിയുടെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പാഠ്യഭാഗത്ത് നാം വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ നബി തിരുമേനി ഖുർആൻ കൊണ്ട് തിരുത്താൻ ശ്രമിച്ച ഒരു കാട്ടറേബ്യൻ പാരമ്പര്യ നിയമമാണ് പെൺമക്കൾ മാത്രമുള്ള ഒരു വ്യക്തി മരിച്ചാൽ ആ മരിച്ച വ്യക്തിയുടെ സ്വത്തിൽ പാർശ്വബന്ധുക്കൾക്ക് അഥവാ ജ്യേഷ്ഠാനുജന്മാർക്ക് അവകാശമുണ്ട് എന്നത്. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. നമ്മുടെ ഗ്രാമത്തിൽ ഒരാൾ മരിച്ചു എന്ന് സങ്കല്പിക്കുക. അയാൾക്ക് പെൺമക്കൾ മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ മരിച്ച വ്യക്തിയുടെ സ്വത്തിൽ ആ പെൺമക്കളോടൊപ്പം അയാളുടെ ജ്യേഷ്ഠാനുജന്മാർക്കും അഥവാ പാർശ്വബന്ധുക്കൾക്കും അവകാശമുണ്ടെന്നതാണ് ഇന്ന് നിലവിലുള്ള ഇന്ത്യൻ ശരീഅത്ത് നിയമവും ഇസ്ലാമിക ശരീഅത്ത് നിയമവുമൊക്കെ. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായൊരു പാഠമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മരിച്ച വ്യക്തി ആണായാലും പെണ്ണായാലും ഒരു സന്താനമുണ്ടായാൽ, ഒരു വലതുണ്ടായാൽ പിന്നെ പാർശ്വബന്ധുക്കൾക്ക് മരിച്ച വ്യക്തിയുടെ ജ്യേഷ്ഠാനുജന്മാർക്ക് യാതൊരു അവകാശവുമില്ല എന്നതാണ്. എന്നാൽ നബിയുടെ കാലത്തിനു മുമ്പ് അബൂജഹലിന്റെ കാലത്ത് അറേബ്യയിലുണ്ടായിരുന്ന പാരമ്പര്യ നിയമവും ഹദീസുകൾ അടിസ്ഥാനത്തിലുള്ള ഇന്നത്തെ ഇസ്ലാമിക ശരീഅത്ത് നിയമവും ഒന്നാണെന്ന അദ്ഭുത സത്യമാണ് ചേകന്നൂർ മൗലവി നമുക്ക് കാണിച്ചു തരുന്നത്. വലത് എന്നാൽ ആൺകുട്ടി എന്നു മാത്രമാണ് അർത്ഥമെന്നും ഖുർആൻ പഠിപ്പിച്ചതുപോലെ ആണായാലും പെണ്ണായാലും സന്താനം എന്ന അർത്ഥത്തിലല്ല വലത് എന്ന പദം ഉപയോഗിക്കേണ്ടതെന്നും ഖുർആനിന് എതിരെ ഭാഷയും ഭാഷാ നിഘണ്ടുക്കളും രചിച്ചുകൊണ്ടാണ് അബൂഹുറൈറ പ്രഭൃതികൾ ആ വാദം ഇന്നും നിലനിർത്തുന്നത്. വലത് എന്നാൽ സന്താനം, കുട്ടി എന്നിങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അത് ആണാവാം പെണ്ണാവാം, എന്നാൽ വലത് എന്നാൽ ആൺകുട്ടി എന്ന് മാത്രമേ അർത്ഥം പറയാവൂ എന്നാണ് മുആവിയയ്ക്ക് വേണ്ടി അബൂഹുറൈറ പ്രഭൃതികൾ നിയമമാക്കിയത്. ഖുർആൻ സ്വത്തവകാശത്തിന് അടിസ്ഥാന ഘടകമായി എടുത്തിരിക്കുന്നത് ഉലുൽ അർഹാം എന്ന രക്തബന്ധുക്കളെയാണ്. അസ്വബക്കാർ എന്ന അറബികൾക്ക് പരിചയമുള്ള പിതൃ കുടുംബത്തിൽപ്പെട്ട പിതാവിന്റെ ജ്യേഷ്ഠനും അനുജനും ഒക്കെ അടങ്ങുന്ന ബന്ധക്കാരെയല്ല. അസ്വബ എന്ന പദം പോലും ഖുർആനിലില്ല. നിലവിലുള്ള ശരീഅത്തിൽ മരിച്ച വ്യക്തിക്ക് ഒരു പുത്രി മാത്രമേ ഉള്ളൂവെങ്കിൽ പകുതി സ്വത്ത് മാത്രമേ ആ പുത്രിക്ക് കിട്ടുകയുള്ളൂ. ബാക്കി പകുതി പിതാവിന്റെ വഴി ബന്ധുക്കളായ അഥവാ പിതാവിന്റെ ജ്യേഷ്ഠനും അനുജനും അടങ്ങുന്ന അസ്വബക്കാർക്കുള്ളതാണ്. എന്നാൽ ഖുർആൻ വിധിയനുസരിച്ച് ആ സ്വത്ത് ആ പുത്രിക്ക് മാത്രമുള്ളതാണ്. ഇനി ഒരാൾ മരിക്കുകയും അയാൾക്ക് രണ്ടോ അതിലധികമോ പെൺമക്കൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ആ പെൺമക്കൾക്കെല്ലാവർക്കും കൂടി മരിച്ച പിതാവിന്റെ സ്വത്തിൽ നിന്ന് മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ കിട്ടുകയുള്ളൂ. ബാക്കി മൂന്നിൽ ഒന്ന് സ്വത്ത് പിതൃവഴിയിലുള്ള ബന്ധുക്കൾക്ക് പിതാവിന്റെ ജ്യേഷ്ഠനോ അനുജനോ അവരുടെ മക്കളോ അവരില്ലെങ്കിൽ ആ പിതൃവഴിക്കുള്ള ഏതെങ്കിലും വിദൂര കോന്തന്മാർക്കോ എത്തിച്ചു കൊടുക്കണം എന്നതാണ് നിലവിലുള്ള കാടൻ ശരീഅത്ത്. ഇന്നും പെൺമക്കൾ മാത്രമുള്ള ഒരു പിതാവിന്റെ ഉള്ളിൽ തീയാണ്. താൻ തന്റെ പെൺമക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് തന്റെ മരണശേഷം ഇതുവരെ തന്നെ സഹായിച്ചിട്ടില്ലാത്ത തന്റെ ജ്യേഷ്ഠനോ അനിയനോ അവരുടെ മക്കളോ കൊണ്ടുപോകുമോ, ആ പാർശ്വബന്ധുക്കൾ അത് കൈയടക്കുമോ എന്നതാണ് ആ ആവലാതിയുടെയും വേവലാതിയുടെയും ഒക്കെ അടിസ്ഥാനം. യഥാർത്ഥത്തിൽ നബി തിരുമേനി ഖുർആൻ കൊണ്ട് തിരുത്താൻ ശ്രമിച്ച ഒരു അറേബ്യൻ പാരമ്പര്യ നിയമമായിരുന്നു അത്. എന്നാൽ നബിക്ക് തന്റെ ജീവിതകാലത്ത് കുറച്ചൊക്കെ നടപ്പിലാക്കാൻ പറ്റിയ ആ ഖുർആനിക നിയമം സ്വന്തം മകളായ ഫാത്തിമക്ക് പോലും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന അത്ഭുതകരവും വേദനാജനകവുമായ കഥയാണ് നാം കേൾക്കാൻ പോകുന്നത്. അഥവാ ഖുർആനിലെ ഒരു പ്രബലവും ശക്തവുമായ നിയമം നബിക്കും നബിയുടെ മകളായ ഫാത്തിമക്കും ഉപകാരപ്പെട്ടില്ല എന്ന് ഞെട്ടിക്കുന്ന കഥയാണ് നാം കേൾക്കാൻ പോകുന്നത്. നബിയുടെ കൂടെയുണ്ടായിരുന്ന കപടവിശ്വാസികളുടെ ബാഹുല്യവും അവരുടെ ഖുർആൻ വിരുദ്ധ ചിന്താഗതിയുമായിരുന്നു അത്തരം ഒരു സ്ഥിതിവിശേഷങ്ങളിലേക്കും ഇസ്ലാമിക ലോകത്തെ ഷിയാ സുന്നി പിളർപ്പിലേക്കും ഒക്കെ നയിച്ചത്. ചേകന്നൂർ മൗലവിയുടെ ഇസ്ലാമിലെ പിന്തുടർച്ചാ നിയമം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അവലോകനത്തിൽ നാം അത് കൂടുതൽ വിശദമായി പഠിക്കുന്നുണ്ട്. എങ്കിലും ഇസ്ലാമിക ലോകത്തെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട ആ ചരിത്രപാഠം നാം പഠിക്കുമ്പോൾ സാന്ദർഭികമായി നബിയുടെ മകൾ ഫാത്തിമയും ഹസ്രത്ത് അലിയും ഒരു പക്ഷത്തും നബിയുടെ പിതൃസഹോദരനായിരുന്ന നബിയുടെ കലാല ഒരു പാർശ്വബന്ധുവായിരുന്ന അബ്ബാസ് എന്നവർ മറുപക്ഷത്തുമായി ഉണ്ടായ സ്വത്ത് തർക്കവും മുആവിയയെപ്പോലുള്ള ഒരു മഹാഭൂരിപക്ഷം അബ്ബാസിന്റെ പിറകിൽ നിന്നുകൊണ്ട് തന്ത്രപൂർവ്വം പിന്തുണച്ചതും ഖുർആൻ കൊണ്ട് പോരാടിയ ഹസ്രത്ത് അലിയെയും ഫാത്തിമയെയും അവർ ഒറ്റപ്പെടുത്തിയതും ഹസ്രത്ത് അബ്ബാസിന്റെയും മുആവിയയുടെയും ഒക്കെ കുതന്ത്രങ്ങൾക്ക് മുമ്പിൽ അബൂബക്കറും ഉമറും നിസ്സഹായരായി നിന്നതും പിന്നീട് ആ ചേരിപ്പോര് ഷിയാ സുന്നി എന്നിങ്ങനെ ഇസ്ലാം രണ്ടായി നടുപൊളിയാൻ കാരണമാക്കിയതും നാം പഠിക്കേണ്ടതുണ്ട്. അതിനാൽ ആ ഭാഗം അല്പം വിശദമായി നാം ഇവിടെ ആവർത്തിക്കുകയാണ്. പെൺമക്കൾ മാത്രമുള്ള ഒരു പിതാവ് മരിച്ചാൽ ആ മരിച്ചയാളുടെ സ്വത്തിൽ നിന്ന് അയാളുടെ സഹോദരനും സഹോദരിക്കും അവകാശമുണ്ട് എന്നത് അഥവാ പാർശ്വബന്ധുക്കൾക്ക് അവകാശമുണ്ട് എന്നത് ഒരു പരമ്പരാഗത അറേബ്യൻ നിയമമായിരുന്നു. നാലാം അധ്യായം 176 വചനത്തിലൂടെയും നാലാം അധ്യായം 127 വചനത്തിലൂടെയും മറ്റും ഖുർആൻ തിരുത്തിയ ഒരു പരമ്പരാഗത ജാഹിലി നിയമവുമായിരുന്നു അത്. അതുപ്രകാരം ഒരു പിതാവ് മരണപ്പെടുകയും ആ മരണപ്പെട്ട വ്യക്തിക്ക് സന്താനമായി വലതായി അഥവാ ആണോ പെണ്ണോ ആയ ഒരു കുട്ടിയുണ്ടെങ്കിൽ അയാളുടെ സ്വത്തിനവകാശി ആ കുട്ടിയാണെന്നും പിന്നെ പാർശ്വബന്ധുക്കൾക്ക് മരിച്ച പിതാവിന്റെ സഹോദരി സഹോദരന്മാർക്കോ അഥവാ എളാപ്പ മൂത്താമ്മമാർക്കോ അവരുടെ മക്കൾക്കോ യാതൊരു അവകാശവുമില്ലെന്ന് ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കി എന്നു സാരം. നബി തിരുമേനി അതനുസരിച്ച് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ധാരാളം അനന്തര സ്വത്തു തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചതായും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. എന്നാൽ നബിയുടെ സ്വന്തം കാര്യത്തിൽ അതിഭയങ്കരമായ ഒരു അട്ടിമറിയിലൂടെ ഫാത്തിമ ബീവിയെയും ഹസ്രത്ത് അലിയെയും ആ മഹാഭൂരിപക്ഷം വരുന്ന കപടവിശ്വാസികൾ ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതെങ്ങനെയെന്ന് കാണുക. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനെന്ന നിലക്കും മുസ്ലിങ്ങളുടെ ഭരണാധികാരി എന്ന നിലക്കും മക്ക മദീനയുടെ ഭരണാധികാരിയായ മനുഷ്യനായ ഒരു ദൈവദൂതൻ എന്ന നിലക്ക് ഒരു ഭാരിച്ച സ്വത്തിന്റെ ഉടമയായിരുന്നു നബി തിരുമേനി. സമരാർജിത സ്വത്തുക്കളിൽ അഞ്ചിലൊന്ന് നബിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഖുർആനും ഉണർത്തുന്നുണ്ട്. ആ നിലക്ക് ഒരു ഭാരിച്ച സ്വത്തിന്റെ ഉടമയായിരുന്നു നബി തിരുമേനി. ആ നബി തിരുമേനി മരിക്കുമ്പോൾ നബിയുടെ ഭാര്യമാരുടെ അവകാശം മാറ്റി നിർത്തിയാൽ പിന്നെ നബിയുടെ അനന്തര സ്വത്തിന്റെ ഏക അവകാശിയായിരുന്നു ഫാത്തിമ ബീവി. അപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം നബിയുടെ സ്വത്തിന്റെ ഏക അവകാശി നബിയുടെ മകൾ ഫാത്തിമയാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. എന്നാൽ പഴയ അറേബ്യൻ ജാഹിലിയ നിയമമനുസരിച്ച് നബിക്കൊരു പെൺകുട്ടി മാത്രമായതിനാൽ നബിയുടെ സ്വത്തിൽ നല്ലൊരു ഭാഗം നബിയുടെ പിതൃസഹോദരനായ നബിയുടെ അളാപ്പയായ നബിയുടെ കലാലയായ നബിയുടെ പാർശ്വബന്ധുവായ അബ്ബാസ് എന്നവർക്ക് കിട്ടേണ്ടതാണ്. നബിയുടെ പിതാവായിരുന്ന അബ്ദുള്ള എന്നവരുടെ സഹോദരന്മാരായിരുന്നുവല്ലോ അബ്ബാസ് എന്നവരും ഹസ്രത്ത് അലിയുടെ പിതാവായ അബൂ താലിബുമൊക്കെ. അപ്പോൾ നബിയുടെ പാർശ്വബന്ധുക്കളാണ് അബ്ബാസും അബൂ താലിബും എന്നു സാരം. അപ്പോൾ പഴയ അറേബ്യൻ കാടൻ പാരമ്പര്യ നിയമമനുസരിച്ച് നബിയുടെ മകളായ ഫാത്തിമ ബീവിക്ക് അവകാശപ്പെട്ട സ്വത്തിൽ നിന്ന് ഒരു നല്ല പങ്ക് നബിയുടെ അളാപ്പയായ അബ്ബാസിനും മൂത്താപ്പയായ അബൂ താലിബിനും അബൂ താലിബ് ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ അബൂ താലിബിന്റെ മകനായ ഹസ്രത്ത് അലിക്കും കിട്ടേണ്ടതാണ്. നബിയുടെ അളാപ്പ എന്ന നിലക്ക് ജാഹിലിയ പാരമ്പര്യമനുസരിച്ച് തനിക്ക് കിട്ടേണ്ട ഭാരിച്ച സ്വത്ത് തനിക്ക് നഷ്ടമാകുന്നതിൽ അബ്ബാസ് എന്നവർക്ക് വലിയ സങ്കടവും അമർഷവും ഉണ്ടായിരുന്നു. ഈ വസ്തുത പലപ്പോഴും അബ്ബാസ് എന്നവർ തന്റെ മറ്റൊരു സഹോദരപുത്രനായ ഹസ്രത്ത് അലിയെ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തുകയും നമുക്കും നബി സന്നിധിയിൽ പോയി ആ നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെടണമെന്നും പറയാറുണ്ടായിരുന്നു. എന്നാൽ ഖുർആൻ പണ്ഡിതനായ ഹസ്രത്ത് അലി അറേബ്യൻ പാരമ്പര്യ നിയമങ്ങളെ കർശനമായി എതിർത്തുകൊണ്ട് ഖുർആനിക നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്ന നബിയുടെ സ്വഭാവം ശരിക്കു പഠിച്ചറിഞ്ഞിരുന്ന വ്യക്തിയായ ഹസ്രത്ത് അലി പക്ഷേ അതിന് തയ്യാറായില്ല. ഖുർആൻ വിധി പ്രകാരം നബിയുടെ ശേഷിക്കുന്ന സ്വത്തിന്റെ അവകാശി ഫാത്തിമ മാത്രമാണെന്നും പഴയകാല അറേബ്യൻ സമ്പ്രദായം പോലെ എനിക്കോ നിങ്ങൾക്കോ അതിൽ യാതൊരു അവകാശവുമില്ലെന്നും ഹസ്രത്ത് അലി തന്റെ അളാപ്പയായ അബ്ബാസ് എന്നവരെ ഉണർത്തി. അബ്ബാസ് എന്നവർക്ക് നബിയുടെ സ്വത്തിലുള്ള കണ്ണും ആ സ്വത്ത് അന്യമാകുന്നതിൽ അദ്ദേഹത്തിനുള്ള അസ്വസ്ഥതകളും ഹസ്രത്ത് അലിയോട് ഇടയ്ക്കിടയ്ക്ക് അബ്ബാസ് എന്നവർ പോയി സംസാരിക്കുന്നതും ചർച്ച നടത്തുന്നതും മുആവിയയെപ്പോലുള്ള ഒരുപറ്റം കപടന്മാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നബി കുടുംബത്തിനകത്തും ഇസ്ലാമിനകത്തും അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി, അന്തചിത്രമുണ്ടാക്കി, ഒരു അട്ടിമറിക്കു വേണ്ടി കാത്തിരുന്ന മുവാവിയെ പോലുള്ള മുനാഫിക്കുകൾക്ക് കിട്ടിയ മറ്റൊരു തുളിപ്പ് ചീട്ടായിരുന്നു അബ്ബാസ് എന്നവർ. അവർ സൂത്രത്തിൽ അബ്ബാസ് എന്നവരെ സമീപിക്കുകയും ചില തന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഖുർആനിക വിധി പ്രകാരം കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ പാരമ്പര്യ നിയമങ്ങൾക്കെതിരായി മുഹമ്മദ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിക വിധി പ്രകാരം നബിയുടെ സ്വത്തിൽ നിന്നും 1/2 പൈസ പോലും താങ്കൾക്ക് കിട്ടാൻ സാധ്യതയില്ല, കിട്ടില്ല എന്ന് തന്നെ മുവാവിയ അടക്കമുള്ള ആ കപട വിശ്വാസികൾ അബ്ബാസ് എന്നവരെ ഉണർത്തി. ആ സ്ഥിതിക്ക് താങ്കൾ ഇപ്പോൾ നേരിട്ട് പോയി നബിയോട് സ്വത്ത് ആവശ്യപ്പെടുകയും നബി ഖുർആനിക നിയമപ്രകാരം നിങ്ങൾക്കതിൽ അവകാശമില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയും ചെയ്താൽ അതും കൂടി അധിക തെളിവായി മാറും. അതിനാൽ തൽക്കാലം ബുദ്ധിപരമായ മൌനം അവലംബിക്കാൻ ആ കപട വിശ്വാസികൾ അബ്ബാസ് എന്നവരെ ഉപദേശിച്ചു. നബിയുടെ മരണത്തിന് ഏതാനും മാസം മുമ്പായിരുന്നു പ്രസ്തുത സംഭവവികാസങ്ങൾ. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ നബി തിരുമേനി വളരെ ക്ഷീണിതനാണെന്നും നബി തിരുമേനി അടുത്തു തന്നെ നമ്മെ എല്ലാവരെയും വിട്ടുപോകുമെന്നും പൊതുവെ മദീനയിലെയും മക്കയിലെയും നല്ലവരായ സഹാബിമാർ മനസ്സിലാക്കിയിരുന്ന ഒരു കാലവുമായിരുന്നു അത്. അതിനാൽ അടുത്തു തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള നബിയുടെ മരണദിവസം വരെ ക്ഷമയോടുകൂടി മിണ്ടാതിരിക്കാൻ അബ്ബാസ് എന്നവരെ മുവാവിയെ പോലുള്ള ഒരു പറ്റം മക്കക്കാരായ കപട വിശ്വാസികൾ ഉപദേശിച്ചു. നബിയുടെ മരണദിവസം നബിയുടെ അനന്തര സ്വത്ത് വിഹിതം വയ്ക്കുന്നത് സംബന്ധിച്ച് ഒരു തർക്കമുണ്ടാക്കി. നബിയുടെ സ്വത്തെല്ലാം ഇസ്ലാമിന്റെ സ്വത്താണെന്നും മറ്റും പറഞ്ഞ് നബിയുടെ മകൾ ഫാത്തിമയെയും അതുവഴി തന്റെ ആജന്മശത്രുവായിരുന്ന ഹസ്രത്ത് അലിക്കെതിരെയും നീക്കങ്ങൾ ആരംഭിക്കാമെന്നായിരുന്നു കപടനായ മുവാവിയെയും മറ്റും കണക്കുകൂട്ടിയത്. നബി കുടുംബമായാലും ഇസ്ലാമിന്റെ ഏതു ഭരണാധികാരിയാണെങ്കിലും ഒരു കൂട്ടക്കൊലയും രക്തച്ചൊരിച്ചലും പിളർപ്പും ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ ഭൌതികമായ ഏതു താൽപര്യങ്ങളും കുറച്ചു കാലത്തേക്ക് തടഞ്ഞുവെക്കുന്നതിലോ പിടിച്ചുവെക്കുന്നതിലോ യാതൊരു തെറ്റുമില്ല എന്നാണ് ഖുർആനും ഇസ്ലാമിക ചരിത്രവും പഠിച്ചാൽ മനസ്സിലാകുക. ചെറുക്കുകലർന്ന ആരാധനകൾ, പ്രാദേശികമായും കാലികമായും പ്രാർത്ഥനയിൽ കടന്നുകൂടാൻ സാധ്യതയുള്ള അനാചാരങ്ങൾ, അനന്തരാവകാശങ്ങൾ, വിവാഹ നിയമങ്ങൾ എന്നിവയിലെല്ലാം കാലാനുസൃതമായ ന്യായമായ മാറ്റം അനുസരിച്ചുള്ള നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം ഭരിക്കുന്നവർക്കുണ്ട്. അത് സ്വീകരിക്കാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥനുമാണ്. നിങ്ങളിൽ നിന്നുള്ള ഭരണകർത്താക്കളെയും പണ്ഡിതന്മാരെയും അനുസരിക്കുക എന്ന ഖുർആൻ സൂക്തത്തിന്റെ പ്രസക്തി അവിടെയാണ്. നബി തന്റെ ഭരണകാലത്ത് നമസ്കാരത്തിന്റെ ദിശ തന്നെ മാറ്റിയത് ഓർമ്മിക്കുക. തന്നെ കള്ളനബിയെന്നും ഭ്രാന്തൻ എന്നും വിളിച്ചുകൊണ്ട് കൂടെ നിന്ന് പാരവച്ച ചില ജൂതന്മാരെ ഒതുക്കാൻ പരിപാവനമായ ബൈത്തുൽ മുഖദ്ദിസിൽ നിന്ന് മക്കയിലെ കഅബയിലേക്ക്, വിഗ്രഹങ്ങൾ നിറഞ്ഞു നിന്ന കഅബയിലേക്ക് നബി ഖിബ്ല മാറ്റിയത് ഓർക്കുക. അതേപോലെ ഒരു വലിയ രക്തച്ചൊരിച്ചൽ ഒഴിവാക്കാനും ദുരന്തം ഒഴിവാക്കാനും മക്ക കീഴടക്കാനുള്ള സൈനിക ബലം നബിക്കുണ്ടായിട്ടുകൂടി നബി അലിയെയും ഉമറിനെയും വകവയ്ക്കാതെ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവച്ചതും ഓർക്കുക. അതേപോലെ അലിയും ഇവിടെ തൽക്കാലം അബൂ സുഫിയാന്റെയും മുആവിയയുടെയും മക്കൻ പ്രമാണിമാരുടെയും ആവശ്യങ്ങൾക്ക് മുമ്പിൽ സംയമനം പാലിക്കണമെന്നാണ് ഉമർ ആവശ്യപ്പെടുന്നത്. നബിയുടെ സ്വത്തിന്റെ അവകാശി ഫാത്തിമ തന്നെയാണെന്നും അത് ഫാത്തിമക്കും അലിക്കും തന്നെ നൽകുമെന്നും അതിന് തനിക്ക് അല്പം സമയം വേണമെന്നും ഉമർ ആവശ്യപ്പെട്ടിരുന്നു. കർക്കശക്കാരനും ധീരനുമായ അലിയുടെയും മക്കൻ പ്രമാണികളിൽ പ്രമുഖന്മാരായ അബൂ സുഫിയാന്റെയും ഇടയിൽ ഉമറിന്റെ അനുരഞ്ജന ദൌത്യവുമായി പല പ്രമുഖരും കുറേ തവണ ഓടി. എന്നിട്ടും അലി തീരെ വിട്ടുകൊടുത്തില്ല. വേണ്ടിവന്നാൽ വാളെടുക്കും എന്ന് തന്നെ അലി ഉറപ്പിച്ചു. അലിയുടെ വീട്ടിൽ പലപ്പോഴും ഒത്തുകൂടിയിരുന്ന തൽഹ, സുബൈർ തുടങ്ങിയവരോടും ഉമർ പലപ്പോഴും സംസാരിച്ചു. 6 മാസത്തോളം ഈ നില തുടർന്നു. അലിയുടെ ഖുർആൻ വാദങ്ങൾ ന്യായമാണെന്നും സത്യമാണെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ഉമർ അലിക്ക് വഴങ്ങുമോ എന്ന് മുആവിയ അടക്കമുള്ള കപടന്മാർ ഭയപ്പെട്ടു. അലിയുടെയും കൂടെയുള്ളവരുടെയും ശക്തി ഫാത്തിമയാണെന്ന് മനസ്സിലാക്കിയ നബി വിരോധികളായ മുനാഫിക്കുൾ ഫാത്തിമയുടെ വീടിന് തീവച്ചു. കത്തിവീണ കൂടാരത്തിനടിയിൽപ്പെട്ട് ഗർഭിണിയായ ഫാത്തിമയുടെ വാരിയെല്ലും കയ്യുമൊടിഞ്ഞു. ആ പരിക്കുകൾ കാരണം ഫാത്തിമ അകാല ചരമമടയുകയും ചെയ്തു. നബിയുടെ മരണം കഴിഞ്ഞു സുമാർ 6 മാസമായപ്പോഴാണ് ഈ ദുരന്തം അരങ്ങേറിയത്. ഈ ഹീനകൃത്യത്തിലെല്ലാം മുആവിയക്കും അദ്ദേഹത്തിന്റെ ചിങ്കിടികൾക്കും പങ്കുണ്ടായിരുന്നു. എന്നാൽ ഈ കളങ്കം മായ്ച്ചു കളയാൻ മുആവിയ 20 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കള്ള ഹദീസ് ഉണ്ടാക്കി ശ്രമിച്ചു. ആ കള്ള ഹദീസ് എന്തെന്നല്ലേ, നബി ഒരിക്കൽ പൊട്ടിക്കരഞ്ഞു, പിന്നെ കുറച്ചു കഴിഞ്ഞു പെട്ടെന്ന് ചിരിച്ചു. അത് കണ്ട നബിയുടെ മകൾ ഫാത്തിമ ബീവി ചോദിച്ചു, അത്രേ എന്തിനാണ് നബി കരയുന്നത് എന്ന്. അപ്പോൾ നബി പറഞ്ഞു, ഞാൻ മരിച്ചുപോകും എന്ന് സ്വപ്നം കണ്ടു. അപ്പോൾ നിന്നെയൊക്കെ വേർപിരിയേണ്ടി വരില്ലേ എന്നോർത്ത് കരഞ്ഞതാണ്. അപ്പോൾ ചിരിച്ചതോ, ഞാൻ മരിച്ചു, ആറുമാസം കഴിയുമ്പോൾ നീയും മരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു, അപ്പോൾ നീ എന്റെ കൂടെ ഉണ്ടാകുമല്ലോ എന്നോർത്തപ്പോൾ ഞാൻ ചിരിച്ചു. വളരെ തന്ത്രപരമായാണ് കൌശലക്കാരനായ മുആവിയ ഈ കള്ള ഹദീസ് ഉണ്ടാക്കിയത്. തന്ത്രപൂർവം നബിയുടെ മകളുടെ സ്വത്ത് പിടിച്ചുവെക്കുകയും ഒരു മഹാഭൂരിപക്ഷം കപടന്മാരെ അണിനിരത്തി ഫാത്തിമക്കും അലിക്കുമെതിരെ തിരിഞ്ഞതും ഉമർ നിസ്സഹായനായി നിന്നതും പിന്നീട് നബിയുടെ മകൾ ഫാത്തിമയുടെ വീടിന് തീവച്ചതും കത്തിവീണ മേൽക്കൂരക്കടിയിൽപ്പെട്ടു ഗർഭിണിയായ ഫാത്തിമ ബീവി മരിച്ചതും എല്ലാം തന്റെ കുതന്ത്രങ്ങളുടെയും കപട രാഷ്ട്രീയ നാടകങ്ങളുടെയും ഫലമായല്ലെന്നും അത് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയാണെന്നും അത് നേരത്തെ നബി പ്രവചിച്ചിട്ടുള്ളതാണെന്നും, അതിനാൽ ആ കള്ള ഹദീസ് ചരിത്രമായി പഠിക്കുന്ന ഓരോ സുന്നിയും ആ മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു പഠിച്ചു സമയം കളയേണ്ടതില്ലെന്നും അറേബ്യൻ സുന്നികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു മുആവിയ ആ കള്ള ഹദീസ് രചിച്ചത്. മൗലവി ചേകന്നൂരാകട്ടെ ആ കള്ള ഹദീസുകൾക്കപ്പുറത്തേക്ക് ചാടിക്കടക്കുകയും ആ ഹദീസുകളുടെ കാണാപ്പുറങ്ങൾ വായിക്കുകയും ആ ഹദീസിന്റെ പിറകിലെ എല്ലാ നിഗൂഢ ശക്തികളുടെയും ഉദ്ദേശവും ലക്ഷ്യവും കണ്ടുപിടിച്ച് പുറത്തുകൊണ്ടുവരികയും ചെയ്തു. ഇതേപോലെ തന്റെ രാഷ്ട്രീയ മുഖച്ഛായ വർദ്ധിപ്പിക്കാനും തന്റെ കൊള്ളരുതായ്മകൾ മറച്ചുവെക്കാനും ഒരുപാട് ഹദീസുകൾ മുആവിയയും അബൂഹുറൈറയും രചിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബിനെ കാഫിറാക്കാനും അബൂദറുൽ ഗിഫാരിയെ നാടുകടത്തിയ സാഹചര്യം മറച്ചുപിടിക്കാനും അള്ള ഹദീസ് ഉണ്ടാക്കിയത് നാം പലപ്പോഴായി വിവരിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് പഴയ ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ കൂടി പരാമർശിക്കാം. ഫാത്തിമയുടെ വീടാക്രമിച്ചതും ഈ കൊടുത്തതും മുആവിയയുടെ ചിങ്കിടികളായ മുനാഫിക്കുകളായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ആ ദുരന്ത സംഭവം കഴിഞ്ഞു സുമാർ 20 വർഷം കഴിഞ്ഞപ്പോൾ അതേ മുആവിയ മക്കത്ത് രാജാവാവുകയും തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അബൂഹുറൈറയുടെയും 800 ശിഷ്യന്മാരുടെയും സഹായത്തോടെ കള്ള ഹദീസ് ഉണ്ടാക്കി നബിയുടെയും ഖലീഫമാരുടെയും ഇസ്ലാമിന്റെയും യഥാർത്ഥ ചരിത്രം മാറ്റിയെഴുതി മക്കയിൽ നിന്നും മദീനയിൽ നിന്നും സിറിയയിൽ നിന്നും സംഘടിതമായി തബ്ലീഗ് ജമായത്തിന്റെ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഉമറും അബൂബക്കറും ചേർന്നാണ് ഫാത്തിമയുടെ വീടിന് തീവച്ചത് എന്നും ഉമർ ഫാത്തിമയെ ചവിട്ടി എന്നും അവർ ഉമറിനെതിരെ എഴുതി പ്രചരിപ്പിച്ചു. ബുഖാരി അടക്കമുള്ള കള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് തന്ത്രപൂർവം ലൈഫ് എന്ന പേരിൽ ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫാത്തിമയുടെ ദുരന്തം ഹസ്രത്ത് അലിയെയും ഉമറിനെയും അബൂബക്കറിനെയും നടുക്കി. സംഗതിയുടെ ഗൌരവം മനസ്സിലാക്കിയ ഉമർ അബൂബക്കറിനെയും കൂട്ടി അലിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അവർ കണ്ടുമുട്ടുകയും കെട്ടിപ്പിടിച്ച് കരയുകയും അതിനുശേഷം കുറേ നേരം സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. ഉമർ നൽകിയ ഏതാനും രഹസ്യമായ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ അലി 1st ഖലീഫയുടെ തെരഞ്ഞെടുപ്പ് അംഗീകരിച്ചു. അലി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ഘട്ടംഘട്ടമായി നടപ്പിലാക്കുമെന്ന് ഉമർ ഉറപ്പുകൊടുത്തിരുന്നു. അലിയുടെ ഏതാണ്ടെല്ലാ നിർദ്ദേശങ്ങളും ഉമർ തന്റെ ഭരണകാലത്ത് നടപ്പിൽ വരുത്തുകയുമുണ്ടായി. പിന്നീട് മുആവിയയുടെ ഖുർആനും സുന്നത്തും എന്ന പ്രസ്ഥാനത്തിനെതിരായി കർബല സംഭവത്തിന് ശേഷം ഷിയാക്കൾ സംഘടിക്കുകയും അവർ ഖുർആനും അഹ്ലുൽ ബൈത്തും എന്ന സംഘടന ശക്തമാക്കുകയും ചെയ്തു. ഷിയാക്കൾ സുന്നികളെപ്പോലെ ആമീൻ പറയാറില്ലെങ്കിലും മുആവിയ ഉണ്ടാക്കിയതുപോലെ ഒരു ബാങ്ക് അലിയെ പുകഴ്ത്തി പറയാൻ അവരുണ്ടാക്കി. ഷിയാക്കളും സുന്നികളും ഒരിക്കലും ഒരുമിക്കാതെ എന്നും ശത്രുക്കളായി തുടരാൻ വേണ്ടിയാണ് മുആവിയ ഉമറിന്റെയും അബൂബക്കറിന്റെയും ഒക്കെ പേരിൽ അത്തരം കള്ളക്കഥകൾ ഹദീസായി പ്രചരിപ്പിച്ചത്. ഇന്ന് ലോകം മുഴുവൻ കാണുന്ന ഷിയ സുന്നി സംഘടനത്തിന്റെ കാരണം അത്തരം ഹദീസുകളാണ്. അതേപോലെ താൻ ഖലീഫയായാൽ അബൂ സുഫിയാന്റെ 100 ഒട്ടകങ്ങൾ എന്ന പാരിതോഷികം നിർത്തലാക്കും എന്ന് അലി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം നബിയുടെ സ്വത്ത് ഇസ്ലാമിന്റെ സ്വത്താണെന്നും അതിൽ നിന്ന് ഫാത്തിമയ്ക്കോ അലിക്കോ യാതൊരു അവകാശവും നൽകാത്ത ഖലീഫയെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്നും മുആവിയ പ്രചരിപ്പിച്ചിരുന്നു. അതൊരു രാഷ്ട്രീയ നാടകം തന്നെയായിരുന്നു. എങ്കിലും 20 വർഷം കഴിഞ്ഞ് മുആവിയ മക്കത്ത് രാജാവായപ്പോൾ തന്റെ പ്രസ്തുത വാദഗതിയെ സമർത്ഥിക്കാനും കള്ള ഹദീസ് ഉണ്ടാക്കി. പ്രവാചകന്മാർ അനന്തരം എടുക്കുകയോ കൊടുക്കുകയോ ഇല്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു ആ ഹദീസ്. സത്യത്തിൽ അത്തരം ഒരു ഹദീസ് ഉമറിന്റെയും അബൂബക്കറിന്റെയും കാലത്ത് നിലവിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതേപോലെ നബി കുടുംബത്തിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന ഒരു കള്ള ഹദീസ് ഉണ്ടാക്കി അലി കുടുംബത്തിന്റെ ഒരു സുപ്രധാന സഹായമാർഗവും മുആവിയ എന്ന ദുഷ്ടൻ തന്ത്രപൂർവ്വം കൊട്ടിയടച്ചു. തന്റെ ദുഷ്ചെയ്തികളെയും ക്രൂരതകളെയും ന്യായീകരിക്കാനും മറച്ചുവെക്കാനും തന്റെ പാരമ്പര്യ ചിന്താഗതികൾക്ക് ലോകത്ത് അംഗീകാരം കിട്ടാനും മുആവിയയും അബൂഹുറൈറയും 800-ൽ പരം വരുന്ന സുന്നി ശിഷ്യന്മാരും സംഘടിതമായി തയ്യാറാക്കിയ ഒരു മനുഷ്യനിർമ്മിത പ്രമാണമാണ് ഹദീസ് എന്നറിയിക്കാനാണ് ഇത്രയും വിശദമായി പറയുന്നത്. ഖലീഫ അബൂബക്കർ മരണശയ്യയിൽ വെച്ച് തന്റെ പിൻഗാമിയായി ഹസ്രത്ത് ഉമറിനെ നിർദ്ദേശിച്ചു. ആ തിരഞ്ഞെടുപ്പിനെ എല്ലാവരും സ്വാഗതം ചെയ്തു. അബൂബക്കറിന്റെ ഭരണകാലത്ത് നിർത്തലാക്കണം എന്ന് അലി നിർദ്ദേശിച്ചിരുന്ന അബൂ സുഫിയാന് നൽകിയിരുന്ന 100 ഒട്ടകങ്ങൾ എന്ന പാരിതോഷികം അലിയുടെ നിർദ്ദേശപ്രകാരം ഉമർ നിർത്തലാക്കി. അങ്ങനെ നബി കുടുംബത്തോടും ഹസ്രത്ത് അലിയോടും ചെയ്ത വാഗ്ദാനങ്ങൾ പലതും ഉമർ നടപ്പിലാക്കി. ഹസ്രത്ത് അലിയുടെ വാദം ശരിയാണെന്നും ഖുർആൻ അനുസരിച്ച് നബിയുടെ മകൾ ഫാത്തിമക്കുള്ള സ്വത്ത് ഞാൻ നൽകുമെന്നും മഹാനായ ഫാറൂഖ് ഉമർ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ വിഷം പുരട്ടിയ കഠാരയുടെ കുത്തേറ്റ് 2ാം ഖലീഫ ഫാറൂഖ് ഉമർ രക്തസാക്ഷിയായി. തന്നെ കുത്തിയവരുടെ പിറകിൽ അബ്ബാസിന്റെയും മുആവിയയുടെയും ചില ശിങ്കിടികളുമുള്ളതായി മരണമൊഴിയിൽ ഉമർ പറഞ്ഞു. മരണശയ്യയിൽ വെച്ച് തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ ഉമർ 6 പേരെ ചുമതലപ്പെടുത്തി. അലി, ഉസ്മാൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, തൽഹ, സുബൈർ ബിൻ അവാം, സയ്ദ് ബിൻ അബി വഖാസ് എന്നിവരായിരുന്നു അവർ. ഈ 6 പേരിൽ ഖലീഫയാകാൻ ഏറ്റവും യോഗ്യൻ അലി തന്നെയായിരുന്നു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഖലീഫയായി അലിയോ ഉസ്മാനോ തിരഞ്ഞെടുക്കപ്പെടും എന്നൊരു നിലയിൽ എത്തി. കാരണം ബാക്കി 3 പേരും പല കാരണങ്ങളാൽ കൊണ്ട് മാറിയിരുന്നു. ഹസ്രത്ത് അലിക്കും ഉസ്മാനുമിടയിൽ ഖലീഫയെ നിശ്ചയിക്കാനുള്ള ഉത്തരവാദിത്വം അബ്ദുറഹ്മാൻ ബിൻ ഔഫിൽ വന്നു ചേർന്നു. സ്വാഭാവികമായും അലിയെ ഖലീഫയായി തിരഞ്ഞെടുക്കും എന്ന ഘട്ടം വന്നു. അബൂ സുഫിയാനും മുആവിയയ്ക്കും അവരുടെ പ്രവൃത്തികൾക്കും അതിൽ വലിയ ആശങ്കയും ഭയവും ജനിച്ചു. അന്നു രാത്രി തന്നെ അബൂ സുഫിയാൻ അമ്ര ബിനുല്ലാസി എന്ന സമർത്ഥനായ സഹാബിയെ പ്രധാനപ്പെട്ട ചില ഗോത്രങ്ങളിലേക്കും അലി, ഉസ്മാൻ തുടങ്ങിയവരുടെ ക്യാമ്പുകളിലേക്കും ചില ദൌത്യങ്ങളുമായി അയച്ചു. അമ്രും അബ്ദുറഹ്മാൻ ബിൻ ഔഫും ചേർന്ന് അടുത്ത ദിവസം തന്ത്രപരമായൊരു നീക്കത്തിലൂടെ ഹസ്രത്ത് അലിയെ വീണ്ടും ഒറ്റപ്പെടുത്തുകയും ഉസ്മാൻ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നിരാശനായെങ്കിലും ഭൂരിപക്ഷവും വിശ്വാസികളുടെ സമ്മർദ്ദവും മാനിച്ച് ഹസ്രത്ത് അലി ഉസ്മാന്റെ ഖിലാഫത്തിനെ അംഗീകരിച്ചു. പൊതുവേ ദുർബലനും വൃദ്ധനുമായിരുന്ന ഉസ്മാൻ ബിൻ അഫാന് ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഖലീഫ ഉസ്മാന്റെ മരുമകനായിരുന്ന മുആവിയായിരുന്നു പിന്നിൽ നിന്നു ഖലീഫ ഉസ്മാനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നയപരമായ പല ഭരണകാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. അന്ന് സിറിയൻ പ്രവിശ്യയുടെ ഗവർണറായിരുന്ന മുആവിയ ഇസ്ലാമിന്റെ ജനകീയ സ്വഭാവങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തികച്ചും രാജകീയവും ആഡംബരവുമായൊരു ഭരണമാണ് കാഴ്ചവെച്ചത്. ഭാര്യാപിതാവും 3ാം ഖലീഫയുമായ ഹസ്രത്ത് ഉസ്മാന്റെ പ്രായാധിക്യം ചൂഷണം ചെയ്തുകൊണ്ട് മുആവിയ ഖുർആൻ വിരുദ്ധമായ ഒരു രാജഭരണമാണ് സിറിയൻ പ്രവിശ്യയിൽ നടപ്പിലാക്കിയത്. ഖലീഫയാകുമ്പോൾ ഉസ്മാന് 72 വയസ്സ് പ്രായമായിരുന്നു. നബി തിരുമേനിയും വിശുദ്ധ ഖുർആനും നിർത്തലാക്കിയ വ്യഭിചാരി എറിഞ്ഞുകൊല്ലുക എന്ന പഴയകാല ജൂതന്മാരുടെ കിരാത ആചാരം തന്റെ സിറിയൻ പ്രവിശ്യയിൽ മുആവിയ നടപ്പിലാക്കി. നബിയോ വിശുദ്ധ ഖുർആനോ പഠിപ്പിക്കാത്ത, നബി തിരുമേനി കേട്ടിട്ടുപോലുമില്ലാത്ത വാങ്കുവിളി എന്ന ഒരു പരിഷ്കാരവും തന്റെ സിറിയൻ പ്രവിശ്യയിൽ തന്റെ ഡമാസ്കസിലുള്ള പള്ളിക്ക് സമീപം മുആവിയ ആദ്യമായി നടപ്പിലാക്കി. മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം നബി ബിലാലിനെ കൊണ്ട് വിളിപ്പിച്ചിരുന്ന അസ്വലാ അസ്വലാ എന്ന സ്വലവിളിയോടൊപ്പം മറ്റൊരു ബാങ്ക് വിളിയും, അങ്ങനെ വെള്ളിയാഴ്ച ദിവസം 2 തരം ബാങ്ക് വിളിയും മുആവിയ ഒരു പരിഷ്കാരമെന്ന നിലയിൽ നടപ്പിലാക്കി. ഇന്നത്തെ പോലെ വിദ്യുച്ഛക്തിയും മോട്ടോർ വാഹനങ്ങളും ഒന്നുമില്ലാത്ത അക്കാലത്ത് അന്നത്തെ ചുറ്റുപാടിൽ ഡമാസ്കസിൽ നിന്നും ആഴ്ചകളോളം സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ദൂരമുള്ള മദീനയിലുള്ള 3ാം ഖലീഫയും തന്റെ ഭാര്യാപിതാവുമായ ഹസ്രത്ത് ഉസ്മാനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുആവിയ ഈ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയിരുന്നത്. മാത്രമല്ല, ഖലീഫയ്ക്ക് ചുറ്റും എപ്പോഴും തന്റെ വിശ്വസ്തരായ ഒരുപറ്റം ഉദ്യോഗസ്ഥന്മാരെ നിലയുറപ്പിക്കാനും മുആവിയ ശ്രദ്ധിച്ചു. തന്റെ ഭരണപരിഷ്കാരങ്ങളെ ഏതെങ്കിലും സഹാബികൾ ഖലീഫയെ തെറ്റായ രീതിയിൽ അറിയിക്കുന്നതും ഖലീഫ തനിക്കെതിരെ തിരിയാതിരിക്കാനും വേണ്ടിയാണ് മുആവിയ ആ മുൻകരുതൽ എടുത്തത്. നീതിമാനും കർക്കശക്കാരനുമായ 2ാം ഖലീഫ ഉമറിന്റെ കാലത്ത് ഇസ്ലാമിക ഖജനാവിൽ വമ്പിച്ച സാമ്പത്തിക ശേഖരമുണ്ടായിരുന്നു. മുആവിയയും മറ്റു അമവികളും ആ സ്വത്തുക്കൾ സ്വന്തക്കാർക്കും തന്റെ ശിങ്കിടികൾക്കും വാരിക്കോരിക്കൊടുത്തു. മദീനയിലെ പൊതുമേച്ചിൽ സ്ഥലങ്ങളിൽ അമവികളുടെ ആടുകളെയും ഒട്ടകങ്ങളെയും മാത്രമേ മേയ്ക്കാൻ പാടുള്ളൂ എന്ന ഉത്തരവും ഉസ്മാന്റേത് എന്ന പേരിൽ അമവികൾ ഇറക്കി. അബൂദറുൽ ഖിഫാരി, അമ്മാറുബിൻ യാസിർ, അബ്ദുല്ലാഹിബിൻ മസൂദ് തുടങ്ങിയവർ ഖലീഫ ഉസ്മാനെ പരസ്യമായി വിമർശിച്ച് രംഗത്തുവന്നു. കുപിതരായ ചില ഗോത്രങ്ങൾ ഖലീഫ ഉസ്മാനോടും അസ്ഹത് അലിയോടും മുവാവിയക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറഞ്ഞു. സിറിയൻ ഗവർണറായ മുവാവിയക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ ഹസ്രത്ത് അലിയും മൂന്നാം ഖലീഫ ഉസ്മാനും ഉപദേശിച്ചു. പൊതുവെ ക്ഷീണിതനും വൃദ്ധനുമായിരുന്ന ഉസ്മാന് തന്റെ മരുമകനായ മുവാവിയക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കാരണം ഹസ്രത്ത് ഉസ്മാൻ മുവാവിയെ നിയമിച്ച ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നടുവിലായിരുന്നു. മാത്രമല്ല, ഖലീഫ ഉസ്മാന് പ്രായാധിക്യം കാരണം തലച്ചോറിലെ ചില കോശങ്ങൾ മരവിച്ചിരുന്നതായും പലതും മറന്നുപോവുകയും പലരെയും കണ്ടാൽ തിരിച്ചറിയാത്ത ആൾഷിമേഴ്സ് എന്ന രോഗം ഉണ്ടായിരുന്നതായും ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. ചില സഹാബികളും അറബി ഗോത്രങ്ങളും ഹസ്രത്ത് അലിയോട് മുവാവിയക്കെതിരെ യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഖലീഫയുടെ ഉത്തരവ് കിട്ടാതെ ഹസ്രത്ത് ഉസ്മാനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൈനിക നീക്കത്തിന് ഹസ്രത്ത് അലി തയ്യാറായില്ല. ഇതിൽ കുപിതരായ ഹസ്രത്ത് അലിയുടെ അനുയായികൾ ഹസ്രത്ത് അലിയെ ഉപേക്ഷിച്ചു പുറത്തുപോയി. ഇവരാണ് പിന്നീട് ഖവാരിജുകൾ, പുറത്തുപോയവർ എന്നർത്ഥം. ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെട്ടവർ ഇസ്ലാമിക ചരിത്രത്തിൽ രക്തപ്പുഴ ഒഴുക്കി അറേബ്യൻ മണലാരണ്യങ്ങളെ കിടുവിടാവിറപ്പിച്ച ഏറ്റവും അപകടകാരികളായ ഭീകര പ്രവർത്തകരായിരുന്നു അവർ. ഖുർആനിക നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇസ്ലാമിൽ രാജ്യഭരണം കൊണ്ടുവന്ന മുവാവിയയും ദുർഭരണം നിയന്ത്രിക്കാത്ത മുവാവിയയുടെ ഭാര്യാപിതാവും മൂന്നാം ഖലീഫയുമായ ഹസ്രത്ത് ഉസ്മാനും ഒരേപോലെ ഇസ്ലാം വിരുദ്ധരും ശിക്ഷാർഹരുമാണെന്ന് ഖവാരിജികൾ അഭിപ്രായപ്പെട്ടു. അതേപോലെ ഹസ്രത്ത് ഉസ്മാൻ നിഷ്ക്രിയനായി നിന്നപ്പോൾ തങ്ങൾ നിർബന്ധിച്ചിട്ടും മുവാവിയക്കെതിരെ പോരാടാൻ രംഗത്തിറങ്ങാതെ മാറിനിന്ന അലിയും അവരെപ്പോലെ കുറ്റക്കാരനാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അലി പക്ഷത്തുനിന്നും തെറ്റിപ്പിരിഞ്ഞുപോന്ന ആദ്യത്തെ വിഭാഗമായിരുന്നു ഖവാരിജുകൾ. അവരുടെ ദൃഷ്ടിയിൽ അവരായിരുന്നു യഥാർത്ഥ മുസ്ലിങ്ങൾ. ഭൂമുഖത്ത് നീതിയും ന്യായവും നടപ്പിൽ വരുത്തുമെന്നും ഖുർആനിക നിയമങ്ങൾ നടപ്പിലാക്കുമെന്നും അതിനുവേണ്ടി ജീവൻ വരെ നൽകുമെന്നും ഓരോ ഖവാരിജും പ്രതിജ്ഞയെടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൻ റസൂലുള്ളാ എന്ന വചനം ഒരു മുദ്രാവാക്യം പോലെ പറയാൻ തുടങ്ങിയത് ഈ ഖവാരിജുകളുടെ കാലത്താണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഹസ്രത്ത് അലിയെയും മുവാവിയെയും ഖലീഫ ഉസ്മാനെയും അവർ ഒരുപോലെ ശത്രുക്കളായി കണ്ടു. മുവാവിയക്കെതിരെയും ഖലീഫ ഉസ്മാനെതിരായും ഒരുപാട് ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ ഇത് കാരണമായി. ഹസ്രത്ത് അലി നിസ്സഹായനായി എല്ലാം നോക്കി നിന്നു. ഖലീഫ ഉസ്മാനെതിരായും അനുകൂലിച്ചും ഹസ്രത്ത് അലിക്കെതിരായും അനുകൂലിച്ചും ഒരുപാട് സായുധ സംഘടനകളും ഭീകര സംഘടനകളും അറേബ്യയുടെ വിവിധ ഗോത്രങ്ങളിൽ ഉടലെടുക്കാൻ തുടങ്ങി. ഇസ്ലാം വിരുദ്ധ ദുർഭരണം നടത്തിയ മുവാവിയെയും അതിന് കൂട്ടുന്ന ഹസ്രത്ത് ഉസ്മാനെയും തങ്ങളോടൊപ്പം ചേരാത്ത ഹസ്രത്ത് അലിയെയും ഒരുപോലെ ശത്രുക്കളായി കാണണമെന്നും വേണ്ടിവന്നാൽ അവരെ ശാരീരികമായി ഉന്മൂലനം ചെയ്യുമെന്നും ഖവാരിജുകൾ പ്രഖ്യാപിച്ചു. അതിനുവേണ്ടി രാവും പകലും അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലും ഗോത്രങ്ങളിലും അവർ ചെറു സംഘങ്ങളായി പിരിഞ്ഞ് പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരുന്നു. തങ്ങളുടെ ഭീകര സംഘടനയിൽ ചേരുന്നവരെ ജഹാദത്തു കലിമ ചൊല്ലിച്ച ശേഷം അംഗങ്ങളായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ ഒരു വിഭാഗം മൂന്നാം ഖലീഫയായ ഉസ്മാനെ അദ്ദേഹത്തിന്റെ മദീനത്തെ വസതിയിൽ 22 ദിവസത്തോളം വളഞ്ഞുവച്ചു. ആ വിപ്ലവകാരികളിൽ ഒരു നല്ല ശതമാനം ഹിജാസ് പ്രവിശ്യയിൽ നിന്ന് തന്നെയുള്ള ഖവാരിജുകളായിരുന്നു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ വളരെ വിഷമിച്ചു. മുവാവിയെപ്പോലെയുള്ള ഇസ്ലാം വിരുദ്ധ ഭരണങ്ങൾ നടത്തുന്ന മുവാവി അടക്കമുള്ള സ്വന്തക്കാരെ ഗവർണർ സ്ഥാനത്തു നിന്ന് പിൻവലിപ്പിക്കണമെന്നും ഖലീഫ സ്ഥാനമൊഴിയണമെന്നും ആ കലാപകാരികൾ ഉസ്മാനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് ഖലീഫ ഉസ്മാൻ വഴങ്ങിയില്ല. ഖലീഫ ഉസ്മാനെതിരെ കലാപകാരികൾ സംഘടിക്കുന്നതും മദീനയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളതും എല്ലാം സിറിയയിലെ ഗവർണറായ മുവാവിയ അറിഞ്ഞിരുന്നു. അദ്ദേഹം മൂന്നാം ഖലീഫയും തന്റെ ഭാര്യാപിതാവുമായ ഉസ്മാനോട് സിറിയയിലേക്ക് താമസം മാറ്റാൻ ആവശ്യപ്പെട്ടു. ഉസ്മാൻ പക്ഷേ അതിന് തയ്യാറായില്ല. ഖലീഫ ഉസ്മാന്റെ ദേഹരക്ഷാർത്ഥം ഒരു വലിയ സായുധ സൈന്യത്തെ മുവാവിയ നേരത്തെ മദീനയിലേക്ക് അയക്കാൻ തയ്യാർ ചെയ്തിരുന്നു. ഖലീഫ ഉസ്മാൻ ആ സഹായവും നേരത്തെ തന്നെ നിരസിച്ചിരുന്നു. അങ്ങനെ മൂന്നാം ഖലീഫ കലാപകാരികൾക്കിടയിൽ 22 ദിവസം നിസ്സഹായനായി കുടുങ്ങിക്കിടന്നു. വിപ്ലവകാരികളുടെ ഒരാവശ്യവും അദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തില്ല. ഹസ്രത്ത് അലി ഇരുപക്ഷത്തു നിൽക്കാതെ അനുചരന്മാരോടൊപ്പം മദീന പട്ടണവും വിട്ടുപോയി. ഖലീഫ ഉസ്മാനെ മോചിപ്പിക്കാൻ ഒരു വലിയ സായുധ സൈന്യവുമായി മുവാവിയ വരുന്നുണ്ടെന്ന് കലാപകാരികൾക്ക് വിവരം കിട്ടി. അവർ ഖലീഫയുടെ മേൽ ഖിലാഫത്തൊഴിയാനും മുവാവിയയെ നീക്കാനും സമ്മർദ്ദം വർദ്ധിപ്പിച്ചു നോക്കി. ഉസ്മാൻ വഴങ്ങിയില്ല. ഒടുവിൽ മൂന്നാം ഖലീഫ ഉസ്മാനെ വീട്ടുതടങ്കലിൽ വെച്ച് തന്നെ ആ കലാപകാരികൾ വധിച്ചു കളഞ്ഞു. പിരടിക്ക് വെട്ടിയാണ് അവർ അദ്ദേഹത്തെ വധിച്ചത്. ഒന്നാം ഖലീഫ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് ബിൻ അബൂബക്കറും ആ കലാപകാരികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അഥവാ ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫയെ വധിച്ച വിപ്ലവകാരികൾക്കിടയിൽ ഒന്നാം ഖലീഫ അബൂബക്കറിന്റെ മകൻ മുഹമ്മദും ഉണ്ടായിരുന്നു എന്ന് സാരം. രണ്ടാം ഖലീഫ ഉമറിനെ പോലെ മൂന്നാം ഖലീഫ ഉസ്മാനും വധിക്കപ്പെട്ടു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നബിയെ ഏറ്റവും അധികം സ്നേഹിച്ച, നബിയെ ഏറ്റവും അധികം സഹായിച്ച വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ നബി തിരുമേനിക്ക് നൽകിയ സാമ്പത്തിക സഹായം നബി പലപ്പോഴും എടുത്തു പറയാറുണ്ടായിരുന്നു. ഹസ്രത്ത് ഉസ്മാന്റെ സാമ്പത്തിക സഹായം സഹാബികൾക്കൊക്കെ നല്ലവണ്ണം അറിയുന്ന ഒരു കാര്യവുമായിരുന്നു. പക്ഷേ വൃദ്ധനും ക്ഷീണിതനുമായ അദ്ദേഹത്തെ ഖലീഫയായി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ കൂടെയുള്ള സ്വന്തക്കാരുടെ കുതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ഒരു വലിയ കപടവിശ്വാസികളുടെ ഭൂരിപക്ഷം കാണിച്ചുകൊണ്ട് മുആവിയയെ പോലുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഖിലാഫത്ത് അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിച്ചു. പ്രായമാകുമ്പോൾ ഏതു മനുഷ്യനും ബാധിക്കാവുന്ന ബലഹീനതയും പരാശ്രയത്വവും ഖലീഫ ഉസ്മാനെയും ബാധിച്ചു. പല കാര്യങ്ങളിലും അദ്ദേഹം മക്കളും മരുമക്കളും പറയുന്നതും അനുസരിച്ചു. പ്രായാധിക്യം കാരണം ഖലീഫ ഉസ്മാന് തലച്ചോറിന് ക്ഷതം സംഭവിച്ചതായും ചില ഹദീസുകൾ പറയുന്നു. ഹസ്രത്ത് ഉസ്മാനു വേണ്ടി നിയമങ്ങൾ കെട്ടിയുണ്ടാക്കിയതും നടപ്പിലാക്കിയതും എല്ലാം മുആവിയ അടക്കമുള്ള ബന്ധുജനങ്ങളായിരുന്നു. അക്കാലത്ത് മദീനയിൽ ജീവിച്ചിരുന്ന സഹാബികളിൽ പലരും മൂന്നാം ഖലീഫയെ നിശിതമായി വിമർശിക്കുകയുണ്ടായി. ഖലീഫ ഉസ്മാന്റെ തണലിൽ നിന്നുകൊണ്ട് മുആവിയയുടെ സിൽബന്ധികൾ പണം വാരിക്കൂട്ടുന്നതും ദൂർത്തടിക്കുന്നതും കണ്ട് ക്ഷുഭിതനായ ഒരു സഹാബി അബൂദറുൽ ഗിഫാരി ഇങ്ങനെ പൊട്ടിത്തെറിച്ചു: ഹേ ഉസ്മാൻ, നിങ്ങൾ പണ്ട് നബിക്ക് കൊടുത്തതൊക്കെ പലിശ സഹിതം തിരിച്ചെടുക്കുകയാണോ? നബിയോടൊപ്പം നമസ്കരിക്കുകയും നബിയുടെ സുഖദുഃഖങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുകൊള്ളുകയും ചെയ്ത നബി മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പേ മക്കയിൽ വന്ന് നബിയുടെ സന്നിധിയിൽ വന്നു ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വിപ്ലവകാരിയായ സഹാബി വര്യനായിരുന്നു അബൂദറുൽ ഗിഫാരി. നബി തിരുമേനിയെ ആദ്യകാലത്ത് തന്റെ സമ്പത്ത് വാരിക്കോരി നൽകി സഹായിച്ച ഉസ്മാനോട് അബൂദറുൽ ഗിഫാരിക്ക് എന്നും സ്നേഹമായിരുന്നു. അതൊരു പഴയ കഥ. അബൂദറുൽ ഗിഫാരിയും അസ്രത്ത് അലിയും ആ കഥകളൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഉസ്മാൻ ഖലീഫയായപ്പോൾ അദ്ദേഹത്തിന്റെ വാർദ്ധക്യവും ബലഹീനതയും ചൂഷണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകനായ മുആവിയ അടക്കമുള്ള പലരും സമ്പത്തുകൾ വാരിക്കൂട്ടുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാരിക്കോരി നൽകുകയും ചെയ്യുന്നു. ഇത് കണ്ട് ക്ഷുഭിതനായ വിപ്ലവകാരിയായ അബൂദറുൽ ഗിഫാരി ഖലീഫയുടെ മുമ്പിൽ വന്ന് പൊട്ടിത്തെറിക്കുകയാണ്. ഐശത്തോടുകൂടി അദ്ദേഹം അസ്രത്ത് ഉസ്മാനോട് ചോദിക്കുന്നു: നിങ്ങൾ തിരുമേനിക്ക് ആദ്യകാലത്ത് നൽകിയ സമ്പത്തെല്ലാം പലിശ സഹിതം തിരിച്ചുപിടിക്കുകയാണോ എന്ന്. അസ്രത്ത് ഉസ്മാന് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അദ്ദേഹം ആ സഹാബി വര്യന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. പിന്നീട് അസ്രത്ത് ഉസ്മാന്റെ ശിങ്കിടികൾ അഥവാ മുആവിയയുടെ ശിങ്കിടികൾ അബൂദറുൽ ഗിഫാരി എന്ന സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയെ അറേബ്യയുടെ വിദൂരതയിൽ എവിടെയോ ഉള്ള ഒറ്റപ്പെട്ട നാട്ടിലേക്ക് നാടുകടത്തി. തന്റെ യൌവനകാലത്ത് നബിയെക്കുറിച്ചും വിശുദ്ധ ഖുർആനെക്കുറിച്ചും കേട്ടറിഞ്ഞ് ദീർഘനാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് നബി സന്നിധിയിലെത്തി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഗിഫാർ ഗോത്രക്കാരനായിരുന്ന അബൂദറുൽ ഗിഫാരി. ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. ഏറ്റവും ശക്തനായ ഒരു വിശ്വാസിയായി വളർന്നു. നബിയോടൊപ്പം ത്യാഗം ചെയ്ത ആ സഹാബി വര്യൻ ഹസ്രത്ത് ഉസ്മാൻ ഖലീഫയായിരിക്കെ ഖലീഫ ഉസ്മാനെയും മുആവിയയെയും വിമർശിച്ചതിന് നാടുകടത്തപ്പെട്ടു. അതിവിദൂരതയിലെവിടെയോ ഉള്ള ഒരു ഗുഹയിൽ കിടന്ന് ഏകാന്തവാസമനുഷ്ഠിച്ച് ആ സഹാബി വര്യൻ കാലയവനികക്കുള്ളിൽ മറഞ്ഞു. നബിയുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന അബൂദറുൽ ഗിഫാരിയെ നാടുകടത്തിയതും ആ സഹാബി വര്യൻ ആരോരുമില്ലാതെ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ നാളുകൾ ഒരു ഗുഹയിൽ കഴിച്ചുകൂട്ടിയതും അന്ന് പല സഹാബികളുടെയും മനസ്സിൽ ഒരു വേദനിക്കുന്ന ഓർമ്മ തന്നെയായിരുന്നു. എന്നാൽ മുആവിയയുടെയും മറ്റു കുതന്ത്രവും കുൽസിത ശ്രമവുമാണ് ഇതിന് പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പലരും പേടികൊണ്ട് അതിനെതിരെ ശബ്ദിച്ചില്ല എന്ന് മാത്രം. പിന്നീട് സുമാർ 10 വർഷം കഴിഞ്ഞപ്പോൾ മുആവിയ മക്കയിൽ രാജാവാവുകയും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഉണ്ടാക്കുകയും ആ സംഘടനയുടെ താത്വികമായ അടിത്തറകളായി ഹദീസുകൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അബൂദറുൽ ഗിഫാരിയോട് ചെയ്ത ഈ ക്രൂരതയും മറച്ചുപിടിക്കാൻ മുആവിയ ഹദീസുണ്ടാക്കി. അതായത് നബി പറഞ്ഞു അത്രേ അബൂദറുൽ ഗിഫാരിയെ ചൂണ്ടിക്കൊണ്ട്, അങ്ങ് വിദൂരമായ ആ മരുഭൂമിയിൽ ഒറ്റപ്പെടുമെന്നും അവസാനകാലത്ത് അബൂദറുൽ ഗിഫാരി തനിച്ചാകുമെന്നും അങ്ങനെ ഏകനായി ആരോരുമില്ലാതെ അദ്ദേഹം മരിക്കുമെന്നും മറ്റുമാണ് ആ ഹദീസിന്റെ പൊരു. യഥാർത്ഥത്തിൽ ഏറ്റവും സത്യസന്ധനായ ഗിഫാരിയെ കപടനായ മുആവിയ ഒറ്റപ്പെടുത്തിയതും ഖലീഫ ഉസ്മാനെതിരെ സംസാരിച്ചതിന് ശല്യക്കാരനെന്ന് മുദ്രകുത്തി മുആവിയയുടെ ശിങ്കിടികൾ നാടുകടത്തുകയും ചെയ്തതിലുള്ള ക്രൂരത മറച്ചുവെക്കാനും ഇഫാരിയുടെ നാടുകടത്തൽ അദ്ദേഹത്തിന്റെ വിധി തന്നെയായിരുന്നുവെന്നും ദൈവം അത് നേരത്തെ വിധിച്ചത് തന്നെയാണെന്നും അത് നബി പ്രവചിച്ചിട്ടുണ്ടെന്നും മുആവിയ പക്ഷക്കാരായ സുന്നികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് മുആവിയ ആ കള്ള ഹദീസ് ഉണ്ടാക്കിയത്. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ ഇസ്ലാമിന്റെ ആരംഭകാലത്ത് നബിക്കും ഇസ്ലാമിനും വേണ്ടി ചെയ്ത സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും ത്യാഗങ്ങളെക്കുറിച്ചും അശ്രത്ത് അലിക്ക് ശരിക്കും ബോധ്യമുണ്ടായിരുന്നു. നബിക്ക് ഉസ്മാൻ ഇബ്ൻ അഫ്ഫാനോടുണ്ടായിരുന്ന ആദരവും സ്നേഹവും അശ്രത്ത് അലി ശരിക്കും ഉൾക്കൊണ്ടിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളും മസ്തിഷ്ക സംബന്ധമായ തകരാറുകളും മാനസികവും ശാരീരികവുമായ ക്ഷീണവും കാരണം ഖലീഫ ഉസ്മാൻ തന്റെ ബന്ധുജനങ്ങൾ തീർത്ത ദൂഷിത വലയത്തിലാണ് എന്ന് അശ്രത്ത് അലി ശരിക്കും മനസ്സിലാക്കി. മരുമകനായ മുആവിയയെ ഇസ്ലാം വിരുദ്ധ രാജ്യഭരണം നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാത്തത് ഖുർആനിക ദൃഷ്ട്യാ ഒരു മഹാ അപരാധമാണെന്ന് അശ്രത്ത് അലി ഖലീഫ ഉസ്മാനെ പലപ്പോഴും ഉപദേശിച്ചു നോക്കി. അശ്രത്ത് ഉസ്മാൻ എല്ലാം കേൾക്കുകയല്ലാതെ മുആവിയക്കെതിരായി ഒരു നടപടിയും സ്വീകരിച്ചില്ല. മൂന്നാം ഖലീഫയെ ധിക്കരിച്ചുകൊണ്ട് അശ്രത്ത് അലിക്ക് മുആവിയക്കെതിരായി വാളെടുക്കാമായിരുന്നു. ഇസ്ലാമിനു വേണ്ടി ആദ്യകാലങ്ങളിൽ ഉസ്മാൻ നൽകിയ സേവനങ്ങളും നബിതിരുമേനിക്ക് ഉസ്മാനോടുണ്ടായിരുന്ന അതിരറ്റ സ്നേഹവും ആദരവും അശ്രത്ത് അലിയെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാക്കി. അശ്രത്ത് ഉസ്മാനെ വധിക്കാൻ വേണ്ടി കലാപകാരികൾ വീട് വളഞ്ഞപ്പോഴും അശ്രത്ത് അലി ആ കലാപകാരികളോട് ക്ഷമിച്ചിരിക്കാനും ഉപരോധം അവസാനിപ്പിക്കാനും ശ്രമം നടത്തി നോക്കി. പക്ഷേ ഖവാരിജുകളുടെ ആദ്യ തലമുറയായ കലാപകാരികൾക്ക് അശ്രത്ത് ഉസ്മാനും അശ്രത്ത് അലിയും ഒരുപോലെ കുറ്റക്കാരായിരുന്നു. ഖലീഫ ഉസ്മാനെതിരെയുള്ള കലാപത്തിൽ ഇസ്ലാമിക ഭരണം തിരിച്ചുകൊണ്ടുവരുന്നതിൽ അശ്രത്ത് അലി തങ്ങളോടൊപ്പം ചേരാതെ വിട്ടുനിന്നതിനാൽ അശ്രത്ത് ഉസ്മാനെപ്പോലെ അശ്രത്ത് അലിയും കുറ്റക്കാരനാണ് എന്നവർ വിശ്വസിച്ചു. അശ്രത്ത് ഉസ്മാനെ കലാപകാരികൾ വളഞ്ഞപ്പോൾ ധർമ്മസങ്കടത്തിലായ അശ്രത്ത് അലി തന്റെ വിശ്വസ്തരായ ഏതാനും അനുചരന്മാരോടൊപ്പം മദീന വിട്ടുപോയി. ദുരന്തങ്ങളും ദൌർഭാഗ്യങ്ങളും ഏറ്റുവാങ്ങിയ അശ്രത്ത് അലിക്ക് ആ യാത്രയും ഒരു ദുരന്തമായി. കാരണം മൂന്നാം ഖലീഫ ഉസ്മാനെ കലാപകാരികൾ വളഞ്ഞപ്പോൾ അശ്രത്ത് അലി മദീന വിട്ടുപോയത് അലിക്കും അശ്രത്ത് ഉസ്മാന്റെ വധത്തിൽ പങ്കുണ്ടെന്ന ആരോപണം ഉന്നയിക്കാനും അത് സംഘടിതമായി പ്രചരിപ്പിക്കാനും മുആവിയക്ക് പിന്നീട് അവസരം നൽകി. മൂന്നാം ഖലീഫ ഉസ്മാൻ വധിക്കപ്പെട്ടപ്പോൾ മദീനയിലുണ്ടായിരുന്ന ഒരു കൂട്ടം സഹാബികളും അശ്രത്ത് ഉസ്മാനെതിരെ കലാപക്കൊടി ഉയർത്തിയവരിൽ ചിലരും അലിയെ ചെന്നു കണ്ടു. ഖിലാഫത്തേറ്റെടുക്കാൻ നിർബന്ധിച്ചു. അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഏതാനും ദിവസങ്ങൾക്കു ശേഷം ഖലീഫ സ്ഥാനം അലി ഏറ്റെടുത്തു. അങ്ങനെ ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫയായി അശ്രത്ത് അലി മദീനയിൽ വെച്ചു സ്ഥാനമേറ്റു. ഉമർ മരണശയ്യയിൽ വെച്ച് തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ഒരു ആറംഗ സമിതിയെ നിയമിച്ചു എന്ന് നാം മുമ്പ് പറഞ്ഞുവല്ലോ. തൊൽഹ ബിൻ ഉബൈദുള്ള, സുബൈർ ബിൻ അവ്വാം തുടങ്ങിയവരെ അബൂ സുഫിയാനും മുആവിയയും ഭീമമായ തുകയും പാരിതോഷികവും നൽകി സ്വാധീനിച്ചിരുന്നു. തൊൽഹയും സുബൈറും അമറും അബ്ദുറഹ്മാൻ ബിൻ ഔഫും തന്ത്രപൂർവ്വം ചരടുവലിച്ചതിനാലാണ് ഖലീഫയാകാനുള്ള സാധ്യത വീണ്ടും അലിക്ക് നഷ്ടപ്പെട്ടത്. അശ്രത്ത് അലി ഇതിന് പിന്നീട് തൊൽഹയോട് പകരം കിട്ടി. അലി ഖലീഫയായപ്പോൾ തൊൽഹയ്ക്കും സുബൈറിനുമൊന്നും യാതൊരു പരിഗണനയും സ്ഥാനമാനങ്ങളും നൽകിയില്ല. തൊൽഹയെയും സുബൈറിനെയും ആയിഷയുടെ ഗ്രൂപ്പിലേക്ക് മാറാനും ജമലയുദ്ധത്തിൽ അലിക്കെതിരെ യുദ്ധം ചെയ്യാനും അവരെ പ്രേരിപ്പിച്ച ഒരു മുഖ്യ ഘടകം ഇതുതന്നെയായിരുന്നു. ആ ഭാഗം പിന്നീട് വ്യക്തമാക്കുന്നതാണ്. മൂന്നാം ഖലീഫയായ അശ്രത്ത് ഉസ്മാൻ നിയമിച്ച അഥവാ മുആവിയ നിയമിച്ച എല്ലാ ആഡംബരപ്രിയരായ ഗവർണർമാരെയും മാറ്റുകയാണ് അലി ഭരണമേറ്റെടുത്തപ്പോൾ ചെയ്ത ആദ്യത്തെ നടപടി. മുഹീറത്ത് ബിൻ ശുഅബയും ഇബ്നു അബ്ബാസും അലിയുടെ പുത്രനായ ഹസനും ആ പരിഷ്കാര പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കണം എന്ന് പറഞ്ഞെങ്കിലും അശ്രത്ത് അലി തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ധിക്കാരിയായ മുആവിയയുടെ ഗവർണർ പദവിയും അശ്രത്ത് അലി റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു. അശ്രത്ത് അലിയുടെ ഈ തീരുമാനം മുൻകൂട്ടി കണ്ടിരുന്ന മുആവിയ ഒരു വലിയ സൈന്യത്തെ നേരത്തെ തയ്യാർ ചെയ്തു നിർത്തിയിരുന്നു. അലിക്കെതിരെ യുദ്ധം ചെയ്യലും ഇസ്ലാമിക ഭരണം പിടിച്ചെടുക്കലുമായിരുന്നു മുആവിയയുടെ ആ സൈനിക നടപടിയുടെ ലക്ഷ്യം. അതിനിടയിൽ കള്ളക്കഥകൾ പറഞ്ഞ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയത് കാരണം നബിയുടെ പത്നിയായിരുന്ന ആയിഷ ബീവിയെ നാലാം ഖലീഫയായിരുന്ന അലിക്കെതിരെ ഇളക്കിവിടാനും മുആവിയക്ക് കഴിഞ്ഞു. മദീനയിൽ കുഴപ്പം ആരംഭിക്കുകയും കലാപകാരികൾ മദീനയിൽ ഖലീഫ ഉസ്മാന്റെ വീട് വളയുകയും അദ്ദേഹത്തെ വെള്ളവും ഭക്ഷണവും നൽകാതെ ഉപരോധിക്കുകയും ചെയ്തപ്പോൾ ആ ദുരന്ത രംഗങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയാതെ ആയിഷ ബീവി മക്കയിലേക്ക് പോയി. ഹജ്ജുകാലമായതിനാൽ ഹജ്ജിന്റെ ഉദ്ദേശവും ഉണ്ടായിരുന്നു എന്നും ചിലർ പറയുന്നു. മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ ആയിഷയും മൂന്നാം ഖലീഫ ഉസ്മാനും തമ്മിൽ ഒരു ചെറിയ വാക്കേറ്റവും ഉണ്ടായിരുന്നു. ചില രാഷ്ട്രീയവും വ്യക്തിപരവുമായ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് മുവാവിയയും അബ്ബാസ് എന്നിവരും കൂടി നബിയുടെ സ്വത്തിൽ നിന്ന് ഫാത്തിമക്ക് വിഹിതം നൽകുന്നതിനെ എതിർത്തിരുന്നുവല്ലോ. വിശുദ്ധ ഖുർആന് ഘടകവിരുദ്ധമായ ഒരു ചെയ്തിയായിരുന്നു അത്. അസ്രത്ത് അലിക്കും ഫാത്തിമക്കുമെതിരെയുള്ള ആ രാഷ്ട്രീയ നാടകത്തിൽ ആയിഷ മുവാവിയയുടെ പക്ഷം നിന്നിരുന്നു. കാരണം ആയിഷ ബീവിക്കെതിരെ ചില കപടവിശ്വാസികൾ ദുർനടപടികൾ ആരോപിക്കുകയും നബിയെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തപ്പോൾ ആയിഷയെ വിവാഹമോചനം ചെയ്യാൻ അലി നബിയോട് നിർദ്ദേശിച്ചു അത്രേ. എന്നാൽ അസ്രത്ത് അലി ഈ ആരോപണം നിഷേധിച്ചതായി ബുഖാരിയിൽ തന്നെ കാണാം. എങ്കിലും ആയിഷയും അലിയും അകലാൻ അതു കാരണമായി. അസ്രത്ത് അലിയുടെ ഖിലാഫത്തിനെ എതിർക്കാനും മുവാവിയയോടൊപ്പം നിന്ന് അബൂബക്കറിനെ ഖലീഫയാക്കാനും ആയിഷ ബീവിയെ പ്രേരിപ്പിച്ചത് ഇതായിരുന്നു. അസ്രത്ത് അലിയെ എതിർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി നബിയുടെ മകൾ ഫാത്തിമയുടെ സ്വത്ത് നിഷേധിച്ച മുവാവിയയുടെയും അബ്ബാസിന്റെയും പിറയിൽ തൽക്കാലം ആയിഷ നിന്നെങ്കിലും നബിയുടെ വീട്ടുകാരി എന്ന നിലക്ക് നബിയുടെ സ്വത്തിൽ നിന്ന് ആധികാരികമായി ആയിഷക്കും നബിയുടെ മകൾ ഫാത്തിമയടക്കമുള്ള അനന്തരാവകാശികൾക്കും അവകാശമുണ്ടെന്ന് ആയിഷ ബീവിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ആ സ്വത്ത് തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടാണ് ആയിഷ ബീവി മൂന്നാം ഖലീഫ ഉസ്മാനെ സമീപിച്ചത്. പക്ഷേ ഉസ്മാൻ ആയിഷയുടെ ആവശ്യം അംഗീകരിച്ചില്ല. മൂന്നാം ഖലീഫ ഉസ്മാനോട് കുറെ കയർത്ത് സംസാരിച്ച ശേഷം ആയിഷ ബീവി ഖലീഫയുടെ വീട്ടിൽ നിന്നുപോയി. നബിയുടെ സ്വത്തിൽ നിന്ന് ആയിഷക്കൊന്നും കിട്ടിയില്ല. എങ്കിലും സ്വജനപക്ഷവാദിയായ മുവാവിയ, തന്നെ സഹായിക്കുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്ന മുവാവിയ, ആയിഷക്ക് അതിഭീമമായൊരു തുക പൊതു ഖജാനാവിൽ നിന്ന് തന്റെ ചില ശിങ്കിടികളായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അസ്രത്ത് അലി പിന്നീട് ഖലീഫയായപ്പോൾ ആയിഷക്ക് നൽകിക്കൊണ്ടിരുന്ന ഈ ഭീമമായ തുക നിർത്തൽ ചെയ്തു. അസ്രത്ത് അലിയും ആയിഷയും തമ്മിൽ യുദ്ധമുണ്ടാകാൻ, ജമൽ യുദ്ധമുണ്ടാകാൻ ഒരു കാരണവും ഇതായിരുന്നു. അലിക്കെതിരിൽ ഒരുപാട് കള്ളക്കഥകളും വേഷണികളും പറഞ്ഞു വരുത്തി ആയിഷ ബീവിയെ തെറ്റിദ്ധരിപ്പിച്ച് അസ്രത്ത് ആയിഷയെ അലിയിൽ നിന്ന് നേരത്തെ മുവാവിയ അകറ്റിയിരുന്നു. അസ്രത്ത് ഉസ്മാനെ വധിച്ചത് അലിയുടെ ആൾക്കാരാണെന്നുവരെ മുവാവിയ പക്ഷക്കാർ ആയിഷയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. മക്കയിൽ നിന്ന് ഹജ്ജ് കർമ്മം കഴിഞ്ഞ് മദീനയിലേക്ക് പോകാതെ ആയിഷ ബീവി നേരെ ബസറയിലേക്കാണ് പോയത്. അസ്രത്ത് ഉമറിനെ പോലെയും അലിയെപ്പോലെയും ധീരന്മാരായിരുന്ന മറ്റു രണ്ട് സഹാബികളായിരുന്ന ത്വൽഹയും സുബൈറും ആയിഷയുടെ ഗ്രൂപ്പിൽ ചേർന്നു. നബി തിരുമേനി മരിച്ചപ്പോൾ അസ്രത്ത് അലിയാണ് എല്ലാം കൊണ്ടും ഖലീഫയാകാൻ യോഗ്യനെന്ന് വാദിച്ചവരിൽ പ്രമുഖരായിരുന്നു ത്വൽഹയും സുബൈറും. ആ ത്വൽഹയും സുബൈറുമാണ് മുവാവിയയുടെ സമ്മർദ്ദപ്രകാരം ആയിഷയുടെ ഗ്രൂപ്പിലേക്ക് മാറിയത്. ഉമറിനു ശേഷം അലി ഖലീഫയാകാനുള്ള സാധ്യത അടുത്തു വന്നിരുന്നുവല്ലോ. എന്നാൽ അബൂ സുഫിയാൻ തന്ത്രപൂർവ്വം ത്വൽഹയെയും സുബൈറിനെയും സ്വാധീനിക്കുകയും വീണ്ടും അസ്രത്ത് അലി ഒറ്റപ്പെടുകയും ഉസ്മാൻ ഖലീഫയാകുകയും ചെയ്തുവല്ലോ. പണം വാരിക്കോരിയെറിഞ്ഞും വമ്പിച്ച സ്ഥാനമാനങ്ങൾ നൽകിയും പ്രലോഭനങ്ങൾ നൽകിയുമാണ് അബൂ സുഫിയാനും മുവാവിയയും അതൊക്കെ നേടിയത്. നബിയുടെ കാലത്ത് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ത്വൽഹ വളരെ ദരിദ്രനായിരുന്നു. എന്നാൽ ക്രമേണ മുവാവിയയുടെ ദൂഷിത വലയത്തിൽപ്പെടുകയും ത്വൽഹ ഒരു വലിയ പണക്കാരനാവുകയും ചെയ്തു. മുവാവിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഖലീഫ ഉസ്മാന്റെ കീഴിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനും ഇറാഖ്, ഈജിപ്ത്, ഹിജാസ് എന്നിവിടങ്ങളിൽ ഗവർണറുമൊക്കെയായി. അലിയും ആയിഷയും തമ്മിൽ നടന്ന ജമൽ യുദ്ധത്തിൽ ത്വൽഹ ആയിഷയുടെ പക്ഷത്തായിരുന്നു. ആ യുദ്ധത്തിൽ ഹിജ്റാബ്ദം 36 ത്വൽഹ വധിക്കപ്പെട്ടു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 30 ലക്ഷം ദിർഹത്തിന്റെ സ്വത്തുണ്ടായിരുന്നു. ഇബ്നു സഅദിന്റെ തബഖാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് അദ്ദേഹം മരിക്കുമ്പോൾ 3 കിൻഡൽ വീതമുള്ള സ്വർണക്കട്ടികൾ 100 തുകൽ സഞ്ചിയിലായി നിറച്ചുവച്ചിരുന്നു എന്നാണ്. നബിയുടെ കൂടെ അസ്രത്ത് അലിയുടെയും ഉമറിന്റെയും കൂടെ വളരെ ആത്മാർത്ഥമായി നിന്ന് സേവനം നൽകിയ പല സഹാബികളെയും അബൂ സുഫിയാനും മുവാവിയയും തന്ത്രപൂർവ്വം അടർത്തിയെടുത്ത് തന്റെ കൂടെ നിർത്തിയത് കാണാം. ത്വൽഹയും സുബൈറും സയ്ദ് ബിൻ അബി വഖാസുമൊക്കെ അക്കൂട്ടത്തിൽപ്പെടും. ഭീമമായ തുക പാരിതോഷികമായി നൽകിയും സ്ഥാനമാനങ്ങൾ നൽകിയുമാണ് മുവാവിയ ഇതൊക്കെ നേടിയത്. ഉമർ മരണക്കിടക്കയിൽ കിടന്ന് നിർദ്ദേശിച്ച 6 പേരിൽ ത്വൽഹയുമുണ്ടായിരുന്നു. ഒടുവിൽ ആ 6 പേരിൽ ഉസ്മാൻ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 50,000 ദിർഹമാണ് മുവാവിയയുടെ നിർദ്ദേശപ്രകാരം ഉസ്മാൻ ത്വൽഹയ്ക്ക് സമ്മാനമായി നൽകിയത്. ഇങ്ങനെ തന്റെ ഇംഗിതത്തിനും താൽപര്യത്തിനുമൊക്കെ അനുസരിച്ചു നിന്നവർ സ്വർഗത്തിലാണെന്ന് സുന്നികളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുവാവിയ പിന്നീട് മക്കയിലെ രാജാവായപ്പോൾ തന്ത്രപൂർവ്വം ഹദീസുണ്ടാക്കി. സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട 10 സഹാബിമാരുടെ ഒരു ഹദീസുണ്ട് ബുഖാരിയിൽ. അത് നബിയുടെ ഹദീസല്ല. 20 കൊല്ലങ്ങൾക്ക് ശേഷം മുവാവിയയുടെ നിർദ്ദേശപ്രകാരം അബൂ ഹുറൈറ കെട്ടിയുണ്ടാക്കിയതാണ് ആ ഹദീസ്. അലിയുടെയും ഉമറിന്റെയും അബൂബക്കറിന്റെയും ഒക്കെ കൂടെ ത്വൽഹ ഫിൽ ജന്ന, സുബൈർ ഫിൽ ജന്ന, സഅദ് ഫിൽ ജന്ന എന്നിങ്ങനെ ത്വൽഹയും സുബൈറും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും സഅദുമൊക്കെ സ്വർഗത്തിലാണ് എന്ന് നബി പറഞ്ഞു എന്നാണ് ആ കള്ള ഹദീസ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ സ്വർഗത്തിലാണെന്നോ നരകത്തിലാണെന്നോ പറയാനുള്ള അധികാരവും കഴിവും നബിക്കുപോലും ഇല്ല എന്ന് ഖുർആൻ പഠിച്ചാൽ മനസ്സിലാകും. ആയിഷയും ത്വൽഹയും സുബൈറും ഒരു വശത്തും അസ്റത്ത് അലിയും ഹസൻ ഹുസൈൻ അബു അയ്യൂബിൽ അൻസാരി ഇബ്നു അബ്ബാസ് തുടങ്ങിയവർ മറുവശത്തും നിന്ന് ഉഗ്രമായ പോരാട്ടം ജമൽ യുദ്ധം അരങ്ങേറി. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ നടുവിൽ കുടുങ്ങിപ്പോയ നബിയെ രക്ഷിക്കാൻ നബിയെ പൊതിഞ്ഞു നിന്നുകൊണ്ട് നബിക്ക് ചുറ്റും സ്വന്തം ശരീരങ്ങൾ കൊണ്ട് മതിലുകൾ തീർത്ത് ശത്രുക്കളുടെ അമ്പുകളിൽ നിന്നും വാൾമുനകളിൽ നിന്നും നബിയെ രക്ഷിച്ച ആ വീരകേസരികളായ ത്വൽഹയും സുബൈറും അസ്റത്ത് അലിയും രണ്ടു ചേരികളിൽ നിന്ന് ഉഗ്രമായി രക്തച്ചൊരിച്ചൽ നടത്തുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് നാം കാണുന്നത്. നബിയുടെ മരുമകനായ അസ്റത്ത് അലിക്കെതിരെ യുദ്ധം നയിക്കുന്നത് നബിയുടെ ഭാര്യയായ അസ്റത്ത് ആയിഷയും. ആയിഷ ഒരു ഒട്ടകപ്പുറത്തിരുന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ചതിനാലാണ് പ്രസ്തുത യുദ്ധത്തിന് ജമൽ യുദ്ധം അഥവാ ഒട്ടകയുദ്ധം എന്ന പേർ വന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ അതിഭയാനകമായ ഒരു രക്തച്ചൊരിച്ചലാണ് അവിടെ നടന്നത്. രണ്ടു പക്ഷത്തും കൊന്നതും കൊല്ലപ്പെട്ടതും നബിയുടെ അടുത്ത ബന്ധുക്കളും മിത്രങ്ങളും അവരുടെ മക്കളുമായ മുസ്ലിങ്ങളായിരുന്നു. ധീരന്മാരും പ്രശസ്തരുമായിരുന്ന സഹാബികൾ ഉൾപ്പെടെ 10,000-ത്തോളം മുസ്ലിം ഭടന്മാർ പരസ്പരം വെട്ടിമരിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതെത്രയായാലും ആയിഷ ബീവി ഇരുന്നിരുന്ന ഒട്ടകത്തിന്റെ ചുറ്റും മുസ്ലിം സഹോദരന്മാരുടെ മൃതശരീരങ്ങൾ കുന്നുകൂടി. അലിപക്ഷക്കാരുടെ അമ്പുകളേറ്റു ആയിഷ ബീവി ഇരുന്ന പേടകം വഹിച്ചിരുന്ന ഒട്ടകം ചത്തുവീണു. അലിയുടെ നിർദ്ദേശപ്രകാരം ആയിഷ ബീവിക്ക് അപകടമൊന്നും സംഭവിക്കാതെ അമ്മാറും മുഹമ്മദ് ബിൻ അബൂബക്കറും ബസറയിലേക്ക് കൊണ്ടുപോയി. യുദ്ധത്തിൽ വിജയം അലിക്കായിരുന്നെങ്കിലും അനേകം നിരപരാധികളായ മുസ്ലിങ്ങൾ പരസ്പരം പോരടിച്ചു മരിച്ചത് അസ്റത്ത് അലിയെ വല്ലാതെ വേദനിപ്പിച്ചു. യുദ്ധാനന്തരം ആയിഷയെ അസ്റത്ത് അലി ചെന്ന് കാണുകയും തന്റെ നിലപാടും മുആവിയയുടെ ആഡംബരവും ദുർവ്യയവും അസ്റത്ത് ഉസ്മാന്റെ വധത്തിൽ തന്റെ നിരപരാധിത്വവും തന്റെ നിസ്സഹായതയും അറിയിച്ചു. വളരെ രാജകീയമായാണ് അസ്റത്ത് അലി ആയിഷയെ മദീനയിലേക്ക് യാത്രയാക്കിയത്. കുറെ ദൂരം ആയിഷയുടെ പല്ലക്കിന് പിറകെ അലി നടന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകവും അപലപനീയവുമായ ഒരു ദുരന്തമായിരുന്നു ജമൽ യുദ്ധം. ചില സ്വാർത്ഥികളുടെ രാഷ്ട്രീയ ലക്ഷ്യവും അധികാരമോഹങ്ങളുമാണ് ജമൽ യുദ്ധത്തിൽ കലാശിച്ചത്. ഉഹുദ് യുദ്ധത്തിൽ ഒരൊറ്റ ശരീരം പോലെ നബി തിരുമേനിയെ പൊതിഞ്ഞു നിന്നുകൊണ്ട് നബിയെ രക്ഷിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത അസ്റത്ത് അലിയും ത്വൽഹയും സുബൈറും പരസ്പരം വാളൂരി രക്തം ചിന്തിയത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയായിരുന്നു. ത്വൽഹ യുദ്ധത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെട്ടു. യുദ്ധാനന്തരം മദീനയിലേക്കുള്ള മടക്കയാത്രയിൽ പരിക്കുകൾ കാരണം ക്ഷീണിതനായ സുബൈറിനെയും ആരോ വധിച്ചു കളഞ്ഞു. ഉഹുദ് യുദ്ധത്തിൽ നബിയുടെ ജീവൻ അപകടത്തിലായപ്പോൾ ത്വൽഹയും സുബൈറും നബിയുടെ മേൽ ചാടി വീഴുകയും ഒരു മതിൽ പോലെ നബിയെ പൊതിഞ്ഞു നിൽക്കുകയും ചെയ്തു. അസ്റത്ത് അലിയാവട്ടെ നബിക്കു നേരെ വന്നവരെയൊക്കെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. ആ ത്വൽഹയും അലിയുമാണ് ജമൽ യുദ്ധത്തിൽ സുമാർ 25 വർഷങ്ങൾക്ക് ശേഷം ഏറ്റുമുട്ടിയത്. ജമൽ യുദ്ധത്തിൽ നബിയുടെ വീട്ടുകാരിയായ ആയിഷയും കൂട്ടരും ഒരു വശത്തും നബിയുടെ മകൾ ഫാത്തിമയുടെ ഭർത്താവും 4-ാം ഖലീഫയുമായിരുന്ന അസ്റത്ത് അലി മറുവശത്തും നിന്നുകൊണ്ട് ഉഗ്രമായി ഒരു യുദ്ധം നടന്നത് എന്ത് കാരണത്താലാണ് എന്ന് നാം അന്വേഷിക്കണം. എങ്കിലേ ചേകന്നൂർ മൗലവിയുടെ ഖുർആനിക വാദങ്ങൾ നമുക്ക് ഉദ്ധരിക്കുകയുള്ളൂ. ജമൽ സിഫീൻ യുദ്ധങ്ങൾക്ക് ശേഷം അസ്റത്ത് അലി വധിക്കപ്പെടുകയും മുആവിയയുടെ മകൻ യസീദിന്റെ 600-ാം നൂറ്റാണ്ടോളം നീണ്ടുന്ന രാജഭരണം അരങ്ങേറുകയും അതിനുശേഷം ഒരുപാട് ഇസ്ലാമിക സംഘടനകളും ചിന്താപ്രസ്ഥാനങ്ങളും നിലവിൽ വരികയും ചെയ്തു. ആ ചിന്താപ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിന്താപ്രസ്ഥാനമായിരുന്നു അബ്ബാസിയ ഭരണകാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട മൂത്തസലിസം. പ്രമുഖരായ മൂത്തസലി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ജമൽ യുദ്ധത്തിൽ പങ്കെടുത്ത ആയിഷയും അലിയുമടക്കം എല്ലാവരും തമ്മാടികളാണെന്നും അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് പുറത്താണെന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രണ്ടു യുദ്ധമുന്നണിയിലും പെട്ട തെമ്മാടികളിലൂടെ കടന്നുവന്ന ഹദീസുകൾ ഒന്നുപോലും സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ആ രണ്ടു കൂട്ടരിലൂടെ വല്ലാതെ ഹദീസുകൾ വരാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രമാണയോഗ്യമായ ഒറ്റ ഹദീസും ഇല്ല എന്നവർ വാദിച്ചു. എന്നാൽ മുത്തസിലികളിലെ മറ്റൊരു പ്രമുഖ വിഭാഗമായ വാസുലിയ കക്ഷിയുടെ നേതാവായിരുന്ന വാസുലിബിനു അത്തായിന്റെ വീക്ഷണത്തിൽ ജമൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വിഭാഗം തമ്മാടികളാണ്. ആരെയാണ് തെറ്റിദ്ധരിപ്പിച്ചത്? ആരുടെ ഭാഗത്താണ് ന്യായം? അത് അലിയുടെ വിഭാഗമാകാം, അല്ലെങ്കിൽ ആയിഷയുടെയും ത്വൽഹയുടെയും വിഭാഗമാകാം, ആ രണ്ടു വിഭാഗങ്ങളിൽ ഒരു വിഭാഗം കുറ്റക്കാരാണ്. അതാരാണെന്ന് തീരുമാനിക്കുക സാധ്യമല്ല. അതിനാൽ ആ രണ്ടു വിഭാഗക്കാരുടെയും ഇടയിലൂടെ കടന്നുവന്ന ഒറ്റ ഹദീസുകളും സ്വീകരിക്കാൻ പാടില്ല. നബിയുടെ മരണം കഴിഞ്ഞ ഉടനെ ഉണ്ടായ ആ അനിശ്ചിതത്വത്തിലും അരക്ഷിതാവസ്ഥയിലും നമുക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം മതി, ഹസ്ബുനാ കിതാബുല്ലാഹി എന്ന് പറഞ്ഞ ഫാറൂഖ് ഉമറിനെയും ഇവിടെ വെച്ച് നാം ഓർക്കുക. മുഅ്തസിലുകളും അവർക്കു മുമ്പ് വന്ന ഖവാരിജുകളുടെ ആദ്യ തലമുറയും ചേകന്നൂർ മൗലവിക്ക് മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസുകളെ താത്വികമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ഒരു പ്രധാന പണ്ഡിത വിഭാഗമായിരുന്നു. മുസ്ലീങ്ങൾ മുറുകെ പിടിക്കേണ്ട ഒരേ ഒരു പ്രമാണ ഗ്രന്ഥം ഖുർആൻ മാത്രമാണെന്നും ഖുർആനല്ലാതെ ഒരൊറ്റ ഹദീസും മുസ്ലീങ്ങൾ പ്രമാണമാക്കാൻ പാടില്ല എന്നും വാദിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ വിപ്ലവകാരികളായിരുന്നു ഖവാരിജുകളുടെ ആദ്യ തലമുറയും മുഅ്തസിലുകളും. ഭീകര പ്രസ്ഥാനമെന്നും ഇസ്ലാം വിരുദ്ധരെന്നും സുന്നികളും ഷിയാക്കളും ഒരുപോലെ മുദ്രകുത്തിയ നല്ലവരായ ആ ചെറുപ്പക്കാരുടെ ആദ്യ തലമുറ ശക്തമായൊരു നേതൃത്വമില്ലാത്തത് കാരണം ചരിത്രത്തിൽ ക്രമേണ അസ്തമിച്ചുപോയി എന്നുണർത്താനാണ് ഇത്രയും ചരിത്രപരമായ വസ്തുതകൾ ഇവിടെ നിരത്തുന്നത്. മുആവിയ അടക്കമുള്ള അമവി ഭരണകാലത്തിന് ശേഷം അമവികളെ അമർച്ച ചെയ്തുകൊണ്ട് അബ്ബാസി ഭരണകാലത്ത് വന്ന മുഅ്തസിലികൾക്കും പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിമിതിയുണ്ടായിരുന്നു. അബൂ ഹുറൈറ അടക്കമുള്ള ഹദീസ് നിർമ്മാതാക്കളെ ഏറ്റവും വലിയ പെരുങ്കള്ളന്മാർ എന്നും അബൂ ഹുറൈറയെ ലോകത്തിലെ ഏറ്റവും വലിയ നുണയൻ എന്നും നല്ലാമടക്കമുള്ള മുഅ്തസിലി പണ്ഡിതന്മാർ ആക്ഷേപിച്ചപ്പോഴും വിശുദ്ധ ഖുർആനിക നിയമങ്ങൾ പൂർണ്ണമായി അവതരിപ്പിക്കാനും സമർത്ഥിക്കാനും അവർക്കും കഴിഞ്ഞിരുന്നില്ല. അരിപക്ഷക്കാരെയും അമവികളെയും അടിച്ചമർത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന അബ്ബാസികൾക്കും അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ചില സിദ്ധാന്തങ്ങളും ഇസ്ലാമിക ചരിത്രത്തിലെ പച്ചയായ ചില ചരിത്ര സംഭവങ്ങളും ഉറക്കെ വിളിച്ചു പറയാൻ മുഅ്തസിലികൾക്കും കഴിഞ്ഞില്ല. അബ്ബാസികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഖുർആൻ വ്യാഖ്യാനവും സമീപനവുമാണ് മുഅ്തസിലികളും സ്വീകരിച്ചത് എന്ന് സാരം.